من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار شيخ الإسلام أبو عبد الله محمد بن القيم رحمه الله അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഫവാഇദിൽ നിന്ന് കിതാബുൽ ഫവാഇദ് ഒരു ഫായിദ വായിച്ച് അർത്ഥം പറയുകയും സാമാന്യമായി ആ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുകയും ചെയ്യുക ഇതാണ് ഇന്നത്തെ ഈ മജ്‌ലിസിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് فصل التزكية وأثرها في النفس إذا نادين عنوان آيت ചേർത്തിട്ടുള്ളത് التزكية وأثرها في النفس إذا ابن القيم رحمه الله يدهാണ് എന്ന് എനിക്ക് ഉറപ്പില്ല കാരണം അതിന്റെ ശൈലി അങ്ങനെത്തതാണ് ആ തരവാചകൻ ഒരുപക്ഷേ കഴിഞ്ഞ ഫായിദയുടെ തുടർച്ചയെന്തോളമാകാം ഇടക്ക് ആരെങ്കിലും ഉൾവാനെ ചേർത്തിട്ടുള്ളതായിരിക്കാം അല്ലാഹു അഅലം തസ്കിയത്തും നഫ്സിൽ അതിനുള്ള സ്വാധീനവും എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അതിൽ അദ്ദേഹം ഷഖീഖ് ഇബ്നു ഇബ്രാഹിം റഹിമഹുല്ലാഹിയുടെ ഒരു അസർ അതിനെ ബയാൻ ചെയ്യുകയാണ് قال شقيق بن ابراهيم شقيق بن ابراهيم എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മഹുല്ലാഹിയുടെ കാലക്കാരനാണ് ഹിജ്റ 194ലാണ് ഷഖീഖ് ഇബ്നു ഇബ്രാഹിം റഹ്മഹുല്ലാഹ് വഫാത്താകുന്നത് സുഹദിലും വറഇലും വളരെ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് മുഹദ്ദിസാണ് ഫഖീഹാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മഹുല്ലാഹിൽ നിന്ന് ഒരുപാട് ഇൽമു സ്വീകരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞു ഷഖീഖ് ഇബ്നു ഇബ്രാഹിം റഹ്മഹുല്ലാഹ് പറഞ്ഞു ഉഗ്ലിഖ ബാബു തൗഫീഖ് അനിൽ ഖൽഖ് മിൻ സിത്തത്തി അഷ്യ ഉഗ്ലിഖ ബാബു തൗഫീഖ് അനിൽ ഖൽഖ് മിൻ സിത്തത്തി അഷ്യ തൗഫീഖിന്റെ വാതിൽ പടപ്പുകൾക്ക് മേൽ കൊട്ടിയടക്കപ്പെട്ടിട്ടുള്ളത് ആറ് കാര്യങ്ങളിലൂടെയാണ് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുന്നതിന് തൗഫീഖിന്റെ വാതായനം തൗഫീഖിന്റെ വാതിൽ അത് സൃഷ്ടിയുടെ മേൽ അടക്കപ്പെടും അള്ളാഹു അത് തുറന്നു കൊടുക്കും ചിലർക്ക് ചിലരുടെ മേൽ അത് അടച്ചു കളയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മക്ക് തൗഫീഖ് നൽകിയിട്ട് അതിനുള്ള അസ്ബാബുകൾ മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നീട് ആ തൗഫീഖ് അതിന്റെ വാതിൽ അടക്കപ്പെടുക അടക്കപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആദ്യം അത് തുറന്നു കിട്ടാനുള്ള സബബ് അല്ലാഹുവിന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് മാറ്റപ്പെടുകയും അതിന്റെ വാതില് പിന്നീട് അവന്റെ മേൽ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യുന്നത് മിൻസിത്തത്തി അഷിയ ആറ് കാര്യങ്ങളിലൂടെ. ഇത് ഈ ആറ് കാര്യങ്ങൾ വളരെ മനസ്സിരുത്തി നമ്മളൊന്ന് ആലോചിക്കുകയും ഹൃദയത്തിൽ വളരെ ആഴത്തിൽ പതിപ്പിച്ചു വെക്കേണ്ടതും ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും ആവർത്തിച്ചാവർത്തിച്ച് ഓർക്കേണ്ടതുമാണ്. ഈ കാര്യങ്ങൾ അള്ളാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും സുദീർഘമായി വിവരിക്കപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഉസൂലുകളാണ്. അത് ഓരോന്നും ഓരോന്നും നമ്മൾ വേറെ തന്നെ വിശദീകരിച്ചു പഠിക്കാൻ തരപ്പെട്ടതുമാണ്. അദ്ദേഹം പറഞ്ഞു ഈ ആറ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തേത് ഇസ്തിഗാലുഹും ബിന്നിഅമതി അൻശുക്രിഹ. ഇസ്തിഗാലുഹും ബിന്നിഅമതി അൻശുക്രിഹ, നിഅമത്ത് കൊണ്ട് അവർ വ്യാപൃതരാകുന്നു. അൻശുക്രിഹ, അവർക്ക് നിഅമത്തിൽ തന്നെ പണിയായി. എന്നിട്ട് അതിന് നന്ദി കാണിക്കുന്നതിന് അവസരം കിട്ടുന്നില്ല, സമയം കിട്ടുന്നില്ല. അതാണ് ഇസ്തിഗാലുഹും ബിന്നിഅമ, നിഅമത്തിൽ അവർ മുഴുകി. അൻശുക്രിഹ, അതിൽ നന്ദി കാണിക്കുന്നതിൽ നിന്ന് മാറി, നന്ദി കാണിക്കുന്നതിനെ തൊട്ട്. അള്ളാഹു നൽകുന്ന നിഅമത്ത് നന്ദി കാണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൽ നമുക്ക് ലഭിക്കേണ്ടുന്ന തൗഫീഖ് നഷ്ടപ്പെട്ടു പോകും. നിഅമത്തിന്റെ വാതിലുകൾ അള്ളാഹു തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ, അള്ളാഹു തുറന്നു തന്നു കഴിഞ്ഞാൽ, ഒരടിമയുടെ മേലുള്ള നിർബന്ധം ആ നിഅമത്ത് സംരക്ഷിക്കപ്പെടുന്നതിനും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ വർദ്ധനവ് നൽകുന്നതിനും അതിന് അള്ളാഹ് വെച്ചിട്ടുള്ള സുന്നത്ത് അതിന് നന്ദി കാണിക്കുക, ശുക്ർ ചെയ്യുക എന്നുള്ളതാണ്. ശുക്ർ എന്ന് പറയുന്നത് അതിന് മൂന്ന് റുക്നുകളാണുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ തന്നെ വാബിലു സയ്യിബ് തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. നിഅമത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിഅമത്തുകൾ എന്ന് പറയുന്നത് വഇൻ തഅദ്ദു നിഅമത്തല്ലാ ലാ തുഹ്സുഹ, നിങ്ങൾ അള്ളാഹുവിന്റെ നിഅമത്തുകൾ എണ്ണുകയാണെങ്കിൽ എണ്ണിക്ലിപ്തപ്പെടുത്താൻ തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. വഇൻ മിൻ നിഅമത്തിൻ, നിങ്ങൾക്ക് ഏതൊക്കെയുണ്ടോ അനുഗ്രഹങ്ങളായിട്ട് നിങ്ങളുടെ അടുക്കൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ, സമാപിക്കും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്, നിങ്ങളുടെ മേൽ നിഅമത്തായിട്ടുള്ളത് മുഴുവനും ഫമിൻ അല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നും മാത്രമാണ്. ഈ കാര്യം മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ആദ്യം നിഅമത്തിനെ നിഅമത്തായി അംഗീകരിക്കാൻ ഹൃദയത്തിന് സാധിക്കുക എന്നതാണ് ശുക്റിന്റെ ആദ്യത്തെ റുക്ന്. ഇഅ്തിറാഫു ബിഹ ബാത്തിന, ഉള്ളുകൊണ്ട് അതിനെ ഇഅ്തിറാഫ് ചെയ്യാൻ, സമ്മതിക്കാൻ, അംഗീകരിക്കാൻ, നിഅമത്ത് നിഅമത്തായി സമ്മതിക്കാനുള്ള ഹൃദയമുണ്ടാവുക, അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തേത് വത്തഹദ്ദുസു ബിഹ ലാഹിറ, പ്രത്യക്ഷത്തിൽ അതിനെ തഹദ്ദുസ് ചെയ്യൽ, അതെടുത്തു കാണിക്കൽ, എടുത്തു പറയൽ. അതിന്റെ ഏറ്റവും ചുരുങ്ങിയത് അൽഹംദുലില്ലാ എന്നൊരാൾക്ക് പറയാൻ കഴിയലാണ് നിഅമത്തിനെ കുറിച്ചുള്ള തഹദ്ദുസ്. ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ റബ്ബ് നിനക്ക് തന്നിട്ടുള്ള നിഅമത്തുകൾ നീ നിഅമത്തായി അനുഗ്രഹമായി എടുത്തു പറയണം. അത് ശുക്റാണ്. അള്ളാഹു ചെയ്തിട്ടുള്ള നിഅമത്തുകൾ തഹദ്ദുസ് ചെയ്യുക എന്നുള്ളത് ശുക്റാണ്, അത് ഒഴിവാക്കുന്നത് കുഫ്റാണ്, നന്ദി കേടുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബയാൻ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തേത് തശ്രീഫുഹ ഫീ മർദാതി മൗലാഹ വ മുസ്ബീഹ, നിഅമത്തുകളെ ആരാണോ അത് നൽകിയിട്ടുള്ളത്, ആരാണോ അതിന്റെ ദാതാവ്, അവൻ തൃപ്തിപ്പെടുന്ന മാർഗം എന്താണോ അതിൽ ചിലവഴിക്കണം. അവന് തൃപ്തികരമാകുന്ന കാര്യങ്ങളിൽ കാരണങ്ങളിൽ ചിലവഴിക്കുക എന്നുള്ളതാണ് നിഅമത്തിനോടുള്ള നന്ദിയായിട്ടുള്ള നന്ദിയുടെ മൂന്നാമത്തെ റുക്ന്. ഇത് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ പല സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. ബാബുൽ സുയീബ് പോലുള്ളിടത്തൊക്കെ എന്ന മനുഷ്യന്മാരുടെ സ്ഥിതി, ഭൂരിഭാഗം ആളുകളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് ആ കിട്ടിയിട്ടുള്ള നിഅമത്ത് ആ തൗഫീഖ് തന്നെയും പിന്നീട് നഷ്ടപ്പെട്ടു പോയി തൗഫീഖിന്റെ വാതില് അടക്കപ്പെട്ടവരായിട്ടാണ് ഭൂരിഭാഗം ആളുകളും ഉള്ളത്. സൂറത്തുന്നഹൽ എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ റഹ്മഹുള്ള പറഞ്ഞതുപോലെ സൂറത്തു നിഅമ എന്നാണ് അതിന് പേര് പറയപ്പെട്ടിട്ടുള്ളത്, നിഅമത്തിന്റെ അധ്യായം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘമായി വളരെ വിശദമായി അവന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സക്കന, അല്ലാഹു നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾക്ക് താമസിക്കാവുന്ന ചൂടിൽ നിന്നും മഴയിൽ നിന്നും വെയിലിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന സക്കൻ നിങ്ങൾക്കാക്കി തന്നിരിക്കുന്നു. വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂത, നാൽക്കാലികളുടെ തോലുകളിൽ നിന്ന് നിങ്ങൾക്ക് വീടുകൾ അല്ലാഹു നിശ്ചയിച്ചു തരികയും ചെയ്തിരിക്കുന്നു. തസ്തഖിഫൂനഹ യൗമ ലഅനിക്കും വയൗമ ഇഖാമത്തിക്കും, അത് വളരെ ഭാരമില്ലാത്ത രൂപത്തിൽ, തസ്തഖിഫൂനഹ നിങ്ങൾക്കതൊരു ഭാരവുമില്ലാതെ ലഘുവായി തോന്നും. അങ്ങനെ നിങ്ങൾക്ക് ആ തോലുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീടിന് ഉള്ള മെറ്റീരിയലുകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ യൗമ ലഅനിക്കും വയൗമ ഇഖാമത്തിക്കും നിങ്ങളുടെ യാത്രാവേളകളിലും ഒരിടത്ത് നിങ്ങൾ ചെന്ന് താമസിക്കുന്ന സമയത്തും വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിൽ അല്ലാഹു അതിനെ സൗകര്യപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. വമിൻ അസ്വാഫിഹ വ ഔബാരിഹ വ അഷ്ആരിഹ, അതുകൂടാതെ നാൽക്കാലികളുടെ രോമങ്ങൾ കൊണ്ട്, അസ്വാഫ് എന്ന് പറയുന്നത് ആട്ടിൻ രോമമാണ്, ഔബാരിഹ ഔബാർ എന്ന് പറയുന്നത് ഇബിലിന്റെ ഒട്ടകത്തിന്റെ രോമങ്ങളാണ്, വഷ്ആരിഹ അഷ്ആർ എന്ന് പറയുന്നത് മഅസിന്റെ ചെമ്മരിയാടിന്റെ രോമമാണ്. ഇങ്ങനെ ഈ കമ്പിളിയും അതുപോലെ തന്നെയുള്ള രോമങ്ങളും അവയുടെ തോലുകളും ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അസാഫൻ വമതാഅൻ ഇലാഹീൻ, ഈ ദുനിയാവിലെ കുറച്ചു കാലം, ഇലാഹീൻ ഇല അജലിൻ മുസമ്മ, അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന ഈ സമയം, ഇവിടെ നിങ്ങൾക്ക് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ മതാഅുകൾ, അസാസുകൾ, വീട്ടുപകരണങ്ങളും നിങ്ങളുടെ മറ്റാവശ്യങ്ങളും ഉണ്ടാക്കാവുന്ന രൂപത്തിൽ ഇവയൊക്കെ അല്ലാഹു സംവിധാനിച്ചു തന്നിട്ടുണ്ട്. വല്ലാഹു ജഅല ലക്കും മിമ്മാ ഖലഖ ളിലാലൻ വജഅല ലക്കും മിനൽ ജിബാലി അക്നാന വജഅല ലക്കും സറാബീല തഖീഖുൽ ഹർ വസറാബീല തഖീഖും ബഅസകും കദാലിക യുതിമ്മു നിഅമതഹു അലൈക്കും ലഅല്ലക്കും തുസ്ലിമൂൻ. അതുപോലെ തന്നെ വല്ലാഹു ജഅല ലക്കും മിമ്മാ ഖലഖ, അല്ലാഹു അവൻ പടച്ചിട്ടുള്ള നിങ്ങളായിട്ടുണ്ടാക്കുന്ന വീടുകളല്ലാതെ ഇനി അവൻ തന്നെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പർവ്വതങ്ങളും മരങ്ങളും അവയിലൂടെ നിങ്ങൾക്ക്, നിങ്ങളൊന്നും ചെയ്യാതെ പോയിട്ട് നിങ്ങൾക്ക് തണലുകൊള്ള, അങ്ങനെ തണലല്ല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. വജഅല ലക്കും മിനൽ ജിബാലി അക്നാന, പർവ്വതങ്ങളിൽ നിങ്ങൾക്ക് ഗുഹകളായി തുരന്നു വെച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് കോട്ടകളായിട്ടും പാർക്കാവുന്നതും അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വജഅലലക്കും സറാബീല, നിങ്ങൾക്ക് അല്ലാഹു സിർബാലുകൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കി തന്നു. തഖീഖുമുൽ ഹർ, ചൂടിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന വസറാബീല തഖീഖും ബഅസക്കും, അതുപോലെ ഇരുമ്പിന്റെ നൂലുകൾ കൊണ്ടും ലോഹത്തിന്റെ നൂലുകൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യുദ്ധ സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ശരീരം സംരക്ഷിക്കാവുന്ന രൂപത്തിലുള്ള പടയങ്കികളും അതും അല്ലാഹു നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു. കദാലിക യുതിമ്മു നിഅമത്തഹു അലൈക്കും, ഇങ്ങനെ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ പാർക്കാനുള്ളതും ഉടുക്കാനുള്ളതും കിടക്കാനുള്ളതും യാത്രാവേളകളിലും താമസിക്കുന്ന സമയങ്ങളിലും നിങ്ങളുടെ ഭക്ഷണത്തിലുള്ളതും നിങ്ങളുടെ വസ്ത്രത്തിലുള്ളതും എല്ലാ നിലക്കും അല്ലാഹു നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു. വകദാലിക യുതിമ്മു നിഅമത്തഹു അലൈക്കും, ഇങ്ങനെ അല്ലാഹു അവന്റെ നിഅമത്ത് നിങ്ങളുടെ മേൽ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ലഅല്ലകും തുസ്ലിമൂൻ, എന്തിനാണ് ഇതൊക്കെ ചെയ്തു തന്നിരിക്കുന്നത്? ലഅല്ലകും തുസ്ലിമൂൻ. ഇബ്നു കസീർ റഹ്മഹുള്ള പറഞ്ഞു, ഐഹാകദാ യജ്അലു ലകും മാ തസ്തഈനൂന ബിഹി അലാ അംരികും. ലഅല്ലകും തുസ്ലിമൂൻ എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് വന്നിട്ടുള്ളത്. എന്തിനാണ് നിങ്ങൾ അല്ലാഹുക്ക് ഈ കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട്, ഹാക്കറായ ജഅലു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തന്നിരിക്കുന്നത്? മാ തസ്തഈനൂന ബിഹി അലാ അംരികും വമാ തഹ്താജൂന ബിഇലൈഹി ലിയകൂന ഔനൻ ലക്കും അലാ തആഅതിഹി വഇബാദതിഹി. അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യുന്നതിനും അല്ലാഹുവിനെ തആഅത്ത് ചെയ്യുന്നതിനും നിങ്ങൾക്ക് സഹായകമായിട്ടാണ് ഇതൊക്കെ അല്ലാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. ലഅല്ലകും തുസ്ലിമൂൻ, ഈ അനുഗ്രഹങ്ങൾ കൊണ്ടൊക്കെ അല്ലാഹു നിങ്ങളിൽ നിന്ന് ലക്ഷ്യമാക്കുന്നത് എന്തിനാണോ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരുന്നു. അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അല്ലാഹു മനുഷ്യ ജിന്ന് വർഗങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിന് അല്ലാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് സഹായകമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത്. ലഅല്ലകും തുസ്ലിമൂൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരുടെ അവസ്ഥ പറഞ്ഞു, യഅരിഫൂന നിഅമത്തല്ലാ സുമ്മ യുൻകിറൂനഹാ. യഅരിഫൂന നിഅമത്തല്ലാ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവർ മനസ്സിലാക്കുന്നു, അവർ അനുഭവിക്കുന്നു, അവരറിയുന്നു. സുമ്മ യുൻകിറൂനഹാ, എന്നിട്ട് അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നു. അവരുടെ അമലുകൾ കൊണ്ടല്ല അവരത് നിഷേധിക്കുന്നു. അയ്യഅരിഫൂന, അവർക്കറിയാം, അന്നല്ലാഹ തആല ഹുവൽ മുസ്ദി ഇലൈഹിം ദാലിക്, ഈ സൗകര്യങ്ങളൊക്കെ അവർക്ക് നൽകിയത് അല്ലാഹുവാണ്. വഹുവൽ മുത്തഫദ്ദിലു ബിഹി അലൈഹിം, ഈ ഔദാര്യങ്ങളെല്ലാം അല്ലാഹു നൽകിയിട്ടുള്ളതാണ്. വമാ ഹാദാ യുൻകിറുന ദാലിക്, ഇതൊക്കെ അറിഞ്ഞിട്ട് അവരത് നിഷേധിക്കുന്നു. എങ്ങനെയാണ് നിഷേധിക്കുന്നത്? വയഅബ്ദൂന മഅഹു ഗൈറ, അല്ലാഹുക്ക് മാത്രം കൊടുക്കേണ്ട ഇബാദത്ത് വേറുള്ളവർക്ക് കൂടി കൊടുക്കുന്നു. അവരെ സഹായിക്കാൻ, അവർക്ക് പ്രയാസങ്ങളിൽ രക്ഷപ്പെടുത്താൻ വേറുള്ളവർക്ക് കഴിയും, അതുകൊണ്ട് അവരിലേക്ക് പോകുന്നു, കഴിയുമെന്ന് കരുതിക്കൊണ്ട് അവരിലേക്ക് പോകുന്നു, അവരിലേക്ക് അതിനെ ചേർത്ത് പറയുന്നു. ഇങ്ങനെ അല്ലാഹു ചെയ്തു കൊടുക്കുന്ന നിഅമത്ത് അതിനെ നിഷേധിക്കുന്നു. വഅക്സറുഹുമുൽ കാഫിറൂൻ, അവരിൽ അധികം ആളുകളും നന്ദികെട്ട കാഫിറുകളാണ്. അള്ളാന്റെ നിഅമത്തുകൾ അറിഞ്ഞിട്ട് അത് അല്ലാഹു ചെയ്തതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നന്ദി കാണിക്കാത്തവരാണ്. ഈ ആയത്തുകൾ എന്താണ് നിഅമത്തുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു തരുന്നത്? ഈ കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി സൗകര്യപ്പെടുത്തി അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന മനുഷ്യന്മാർ അത് മറന്നുപോകും, നേരെ ശിർക്കിലേക്ക് പോകും, നന്ദികേടിലേക്ക് പോകും. അതുകൊണ്ടാണ് ഖാറൂനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, മൂസാ നബിയുടെ കൗമിൽപ്പെട്ട, മൂസാ നബിയുടെ അടുത്ത ബന്ധുവായിരുന്നു എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. ഫബഗ അലൈഹി, എന്തേ സംഭവിച്ചത്? ആദ്യത്തിലൊക്കെ നല്ല മനുഷ്യനായിരുന്നു, നല്ല ശബ്ദത്തിൽ തൗറാത്ത് പാരായണം ചെയ്യുന്ന ആളായിരുന്നു, നല്ല ശബ്ദത്തിൽ തൗറാത്ത് പാരായണം ചെയ്യുന്ന ആളായിരുന്നു. എന്നിരിക്കെ അള്ളാഹ് കുറച്ച് സമ്പത്ത് കൊടുത്തപ്പോ അള്ളാഹനെ മറന്നുപോയി, നന്ദി കേട് കാണിച്ചു. ഫബഗ അലൈഹി, അവരുടെ മേൽ അതിക്രമം കാണിച്ചു. വആതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാതിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. അല്ലാഹ് അദ്ദേഹത്തിന് കൊടുത്ത നിഅമത്തിനെ കുറിച്ച് പറഞ്ഞു. വആതൈനാഹു മിനൽ കുനൂസ്, കൻസുകൾ, സ്വർണവും വെള്ളിയും നിറഞ്ഞു നിൽക്കുന്ന ഖജനാവുകൾ അയാൾക്ക് നാം നൽകി. അതിന്റെ താക്കോലുകൾ വഹിക്കണമെങ്കിൽ വലിയ ഉസ്ബ, വലിയ സംഘങ്ങൾ വേണം. 60 ഒട്ടകങ്ങളുടെ പുറത്താണ്, കഴുതകളുടെ പുറത്താണ് അയാളുടെ ഖജനാവിന്റെ താക്കോലുകൾ മാത്രം. നല്ല തോലുകൊണ്ടുള്ള ഷാർപ്പായ താക്കോലുകൾ ഉണ്ടായിരുന്നു. ആ താക്കോലുകൾ വഹിക്കാൻ വേണ്ടി മാത്രം എന്നുള്ളത് ഹൈസമയെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു. ഏതായിരിക്കട്ടെ, അത്രത്തോളം സമ്പത്തുണ്ടായിരുന്ന ഇത് ഖാല ലഹു ഖൗമുഹു ലാ തഫ്രഹ്. എന്നിട്ട് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് സംഭവിച്ച അപകടം കണ്ടിട്ട് ഇത് ഖാല ലഹു ഖൗമു, അദ്ദേഹത്തിന്റെ ഖൗമ്, അദ്ദേഹത്തോട് നസീഹത്തുള്ളവർ അയാളോട് പറഞ്ഞു, ലാ തഫ്രഹ്, നീ ലാ തഫ്രഹ്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, നീ അഹങ്കാരം കാണിക്കരുത്, അല്ലാഹു അഹങ്കാരികളെ ഇഷ്ടപ്പെടുന്നവനല്ല. ഖാലിബ്നു അബ്ബാസ് യഅനിൽ മരിഹീൻ, ഫരിഹീൻ എന്ന് പറഞ്ഞാൽ മരിഹീൻ, അഹങ്കാരികളായ താന്തോന്നികളായ ആളുകൾ. വഖാല മുജാഹിദ് യഅനി അൽ അശിരീൻ അൽ ബത്രീൻ, അൽ അശിർ അൽ ബത്ർ, അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം പോയിട്ടുള്ള, അത് എല്ലാത്തിലും ശരീരത്തിലും നടപ്പിലും ഒക്കെ ചലനങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ അഹങ്കാരം കയറിപ്പോകുന്ന ആ അവസ്ഥ. അല്ലദീന ലാ യശ്കുറൂന അല്ലാഹ അലാ മാ അതാഹു, ആരാണ് മരിഹീൻ, ആരാണ് ഫരിഹീൻ? അല്ലദീന ലാ യശ്കുറൂന അല്ലാഹ അലാ മാ അതാഹു, അല്ലാഹു അവർക്ക് നൽകിയതിന് നന്ദി കാണിക്കാത്തവർ, അവരുടെ കൂട്ടത്തിൽ നീ പെട്ടുപോകരുത്. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, അല്ലാഹു നിനക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ദാറുൽ ആഖിറത്തിന് നീ ലക്ഷ്യം വെക്കണം. അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് പരലോകത്തെയാണ് നീ ലക്ഷ്യം വെക്കേണ്ടത്. വലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവിന്റെ നിന്റെ ഓഹരി നീ മറന്നു പോകേണ്ടതും ഇല്ല. ഐ ഇസ്തഅമിൽ അലാ മാ വഹബക അല്ലാഹു മിൻ ഹാദൽ മാലിൽ ജസീൽ വൻ നിഅമത്തി ത്വാഇല ഫീ തഅത്തി റബ്ബിക, അല്ലാഹു നിനക്ക് തന്നിട്ടുള്ള ഈ എണ്ണമില്ലാത്ത സമ്പത്ത്, ഇത്രയും അധികം ധനം അല്ലാഹു നിനക്ക് തന്നിട്ടുള്ളത് കൊണ്ട്, അല്ലാഹു നിനക്ക് തന്നിട്ടുള്ള നിഅമത്തുകൾ കൊണ്ട് നീ ഫീ തഅത്തി, അത് നീ ഉപയോഗിക്കേണ്ടത് ഫീ തഅത്തി റബ്ബിക, നിന്റെ റബ്ബിനെ തഅത്തി ചെയ്യുന്നതിലാണ്. വതഖർബി ഇലൈ, അവനിലേക്ക് സാമീപ്യമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനാണ്. ബി അൻവാഇൽ ഖുർബാത്, വ്യത്യസ്തങ്ങളായി നിനക്ക് അല്ലാഹ് തന്നിട്ടുള്ള സമ്പത്തുകൾ കൊണ്ട് നിനക്ക് ചെയ്തു തീർക്കാവുന്ന ഒരുപാട് പുണ്യകർമ്മങ്ങളുണ്ട്, അല്ലാഹ് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, അതാണ് നീ ചെയ്യേണ്ടത്. അല്ലത്തി യഹ്സുലുക ബിഹ സവാബു ഫിദ്ദാരിൽ ആഖിറ, അതുകൊണ്ട് താങ്കൾക്ക് പരലോകത്ത് അല്ലാഹ് അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കും. താങ്കൾക്ക് അല്ലാഹ് തന്നിട്ടുള്ളത് ചെലവഴിച്ചാൽ അതിനുള്ള പ്രതിഫലം ലഭിക്കും, അങ്ങനെയാണ് താങ്കൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. വലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവിന്റെ തങ്ങളുടെ ഓഹരി താൻ മറക്കുകയും വേണ്ട. ഐ മിമ്മ അബാഹല്ലാഹു ഫീഹ, അല്ലാഹ് അനുവദിച്ചിട്ടുള്ള മിനൽ മആകിൽ വൽ മഷാരിബ് വൽ മലാബിസ് വൽ മസാകിൻ, അവന് കൊടുത്തിട്ടുള്ള ആ തോതനുസരിച്ച് അതിൽ അതിക്രമം കാണിക്കാത്ത രൂപത്തിൽ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പാനീയങ്ങൾ കുടിക്കാനും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ധരിക്കാനും വീടുകൾ ഉണ്ടാക്കാനും വൽ മനാക്ക, ഇണകളെ സ്വീകരിക്കാനും അതൊക്കെ അള്ളാഹ് അനുവദിച്ചതൊക്കെ താങ്കൾ അത് മറന്നു പോണ്ട. ഫഇന്ന ലിറബ്ബിക അലൈക ഹഖ, കാര്യം അതിന്റെ കിടപ്പ് ഇങ്ങനെയാണ്, അതിന്റെ കാഇദ ഇങ്ങനെയാണ്. ഫഇന്ന ലിറബ്ബിക അലൈക ഹഖ, അള്ളാഹ് നിനക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകേണ്ടത് ഇങ്ങനെയാണ്, ഇന്നലെ റബ്ബിക അലൈക ഹഖ്ഖ, നിന്റെ റബ്ബിനോട് നിനക്ക് ചില കടപ്പാടുകളുണ്ട്. വലി നഫ്സിക അലൈക ഹഖ്ഖ, സ്വന്തം നഫ്സിനോട് ചില കടപ്പാടുകളുണ്ട്. വലി അഹ്ലിക അലൈക ഹഖ്ഖ, നിന്റെ കുടുംബത്തോട് ചില ഹക്കുകളുണ്ട്. വലി സൗജിക അലൈക ഹഖ്ഖ, നിന്റെ ഭാര്യമാരോട് നിനക്ക് ചില ഹക്കുകളുണ്ട്. ഫആതി കുല്ലി ദി ഹഖ്ഖിൻ ഹഖ്ഖ, ഓരോരുത്തർക്കും കൊടുക്കേണ്ട ഹക്ക് കൊടുക്കണം. അതാണ് വബ്സഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക, എന്നിട്ട് പറഞ്ഞു വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക, നീ നല്ലത് ചെയ്യണം, ഇഹ്സാൻ ചെയ്യണം, പടപ്പുകളോട് നീ ഇഹ്സാൻ ചെയ്യണം. ഐ അഹ്സിൻ ഇലാ ഖൽഖി കമാ അഹ്സന ഹുവ ഇലൈക, നിനക്ക് അല്ലാഹ് നന്മകൾ ചെയ്തു തന്നതുപോലെ പടപ്പുകളോട് നീയും ചെയ്തു കൊടുക്കണം. വലാ തബഗിൽ ഫസാദ ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, നീ കുഴപ്പം ആഗ്രഹിക്കരുത്. ഐലാ തകുൻ ഹിമ്മതുക ബിമാ അൻത ഫീഹി അൻ തുഫ്സിദ ബിഹിൽ അർദ് വതുസീ ഇലാ ഖൽഖി ഇലാ ഖൽഖില്ലാ, കുറച്ച് പൈസ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഭൂമി മുഴുവൻ കുഴപ്പമുണ്ടാക്കുക, എല്ലാ കുഴപ്പങ്ങളിലേക്കും അത് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ജനങ്ങളോട് മുഴുവൻ മോശമായിട്ട്. ഒരാൾ ഒരാളോട് ഒരു വണ്ടി നിർത്തിയിട്ട് വഴിയിൽ നിൽക്കുന്ന ഒരുത്തരോട് തട്ടിക്കേറി മോശമായിട്ട് സംസാരിച്ചാൽ നമ്മൾ മനസ്സിലാക്കും അവന്റെ അടുത്ത് എന്തുണ്ട്, വെറുതെ ചാടൂലല്ലോ. ഒരാള് ഒന്ന് പറഞ്ഞൊരു ഒരു ഒരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഒരു വഴിയിൽ നിൽക്കുന്ന ഒരാളോട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോഴോ വേറെ ഒരു കുറച്ച് ദുർബലനാണെന്ന് തോന്നുന്ന ഒരാളോടാണ്ട് തട്ടിക്കേറി ഭയങ്കരമായിട്ട് സംസാരിച്ചിരുന്നാൽ, അത് കർണാടക രജിസ്ട്രേഷൻ ആണെങ്കിലും ഇനി മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ആണെങ്കിലും അവൻ ഇവിടെ നിന്നിട്ടുണ്ട് പുളക്കണ കണ്ട നമ്മൾ പറയും അത് വേണ്ട, അവന്റെ അടുത്ത് എന്തുണ്ട്, പൈസ ഉണ്ടോ ചാടും, ബാക്കിൽ പൈസ ഉണ്ടോ പിന്നെ ആളുകളോട് മുഴുവൻ മോശമായിട്ടേ പിന്നെ പെരുമാറാൻ പാടുള്ളൂ എന്നാണ് ജനങ്ങൾ വിചാരിക്കുന്നത്. അത് ചെയ്യരുത്. അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക, വല തബഗിൽ ഫസാദ ഫിൽ അർദ്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കരുത്. പൈസ ഉണ്ടെങ്കിൽ ഫസാദ് ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുക. പണ്ട് കലീലവദിന്റെ ഒരു കഥ പറയും, ഒരാള് അയാളുടെ ഭക്ഷണം എടുത്തു വെക്കും, രാത്രിയാകുമ്പോ എലികൾ വന്നിട്ടത് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ അവസാനം എലികളുടെ ശല്യം മൂത്തപ്പോ മൂപ്പര് ഒരു ഉറിയിലാക്കിയിട്ട് അതിലിത്തിരി വെള്ളം ഒഴിച്ചിട്ട് കിടക്കടയുടെ നേരെ മുകളിൽ കെട്ടിത്തൂക്കിയിട്ടു ഭക്ഷണം, എന്നിട്ട് നേരം പുറത്തു നോക്കുമ്പോ വീണ്ടും കാണുന്നില്ല. അപ്പൊ ഇത് ചാടിയിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, അങ്ങനെ ചാടാനും മാത്രം. അപ്പൊ നോക്കി മൂപ്പര് രാത്രി നിന്നിട്ട് അവിടെ കെട്ടിയിട്ടിട്ട് മാറി എന്ന് നോക്കി. അപ്പൊ നോക്കുമ്പോ എലികൾ വരുന്നുണ്ട്, ഒരെലി മാത്രമാണ് ചാടിയിട്ട് ഈ സാധനം എടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇയാൾ ഈ എലിയുടെ മാളം അന്വേഷിച്ചൊന്ന് ചെന്ന് നോക്കി. ചെന്ന് നോക്കുമ്പോ മാളത്തിന്റെ ഉള്ളില് സ്വർണത്തിന്റെ നാണയങ്ങൾ അട്ടിയിട്ട് വെച്ചേക്കുകയാണ്. പിറ്റേ ദിവസം ഉരി തൂക്കിയിട്ടു എലി പുറത്തേക്കിറങ്ങിയപ്പോ ആ സ്വർണ നാണയങ്ങളൊക്കെ എടുത്ത് മാറ്റി. അതിന്റെ പിറ്റേ ദിവസം നോക്കുമ്പോ എലിക്ക് ചാടാൻ കഴിയുന്നില്ല, പിന്നെ നോക്കുമ്പോ എനിക്ക് ചാടാൻ കഴിയുന്നില്ല, കാരണം ഈ സ്വർണത്തുമ്പ കിടന്നപ്പോഴാണ് ചാടാൻ തോന്നിയത് എന്നൊരു കഥ പറയാറുണ്ട്. മനുഷ്യന്റെ സ്ഥിതി ഇതാ, ബാക്കിൽ എന്തോ ഉണ്ടോ ചാടാൻ തോന്നും. മിസ്കീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ്കീൻ ആരെ കാണുള്ളൂ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്തവനാ മിസ്കീൻ. എന്നാ പൈസ ഉള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാനോടും അബൂബക്കർ സിദ്ദീഖിനോടും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ അഹ്യീനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഹ്ഷുർനി ഫീ സുമ്രത്തിൽ മസാകിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തലവനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയുടെ ഭരണാധികാരിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സമ്പത്തിലൊരു കുറവും റസൂലുള്ളാഹി ആജ്ഞാപിച്ചാൽ അവിടെ ഗജറാവിൽ എത്താത്തതില്ല, ബൈത്തുൽ മാലിൽ എത്താത്തതില്ല. ആ റസൂലുള്ളാഹിന്റെ ദുആ, അല്ലാഹു അഹ്യീനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഹ്ഷുർനി ഫീ സുമ്രത്തിൽ മസാകിൻ. പൈസക്കാരും പേടിക്കണ്ട, നമുക്കും ദുആ ചെയ്യാം. പൈസ ഉള്ളവരി അള്ളാഹു എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ, മിസ്കീനായി മരിപ്പിക്കണേ, മിസ്കീമാരെ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണേ എന്ന് പറഞ്ഞ ഉള്ള പൈസ പോകാൻ ദുആ ചെയ്യേ എന്ന് തോന്നരുത്. പൈസ അല്ല ഈ മിസ്കീൻ, ഹൃദയത്തിലുള്ള തവാദുഉ്, ഹൃദയത്തിലുള്ള ആ ദുല്ല്, അള്ളാന്റെ മുന്നിലുള്ള വിനയം, അത് പൈസ ഉണ്ടെങ്കിലും ആ മസ്കനത്തുണ്ടാകും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് അതുണ്ടായിരുന്നു, അങ്ങേയറ്റുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അതുണ്ടായിരുന്നു, അങ്ങേയറ്റുണ്ടായിരുന്നു. ആ ഉണ്ടായത് അതുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. അത് എന്തുണ്ടെങ്കിലും നമ്മുടെ മനസ്ഥിതി അതായിരിക്കും. വലാ തബഗൽ ഫസാദ ഫിൽ അർദ്, പൈസ കൊണ്ട് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അല്ലാഹു മുഫ്സിദീങ്ങളെ ഇഷ്ടപ്പെടുന്നവരല്ല. അപ്പൊ അല്ല ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അനുഗ്രഹങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം പോയി തീരാനുള്ളതല്ല. ഇസ്തിഗാരുഹും ബിന്നിഅം ബിന്നിഅമ അതാണ് തൗഫീഖ് നഷ്ടപ്പെടുത്തുന്ന കാര്യം. കുറച്ച് അനുഗ്രഹം എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടില. ഒരു ജോലി കിട്ടി പിന്നെ പെട്ടു, പിന്നെ ഒരു നന്മക്കും അവരെ കിട്ടൂല. നിസ്കാരം ജമാഅത്തതിന്റെ കൃത്യമായ നേരത്ത് കിട്ടൂല, ഇൽമിന്റെ ഒരു മജ്ലിസിൽ പിന്നെ കിട്ടൂല, എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ ഉള്ള അവസരം കിട്ടൂല, ഒരു നന്മയും ചെയ്യാൻ അവരെ കിട്ടൂല. നന്മ സമ്പത്തിഷ്ടന്മാതിരിണ്ട്, എന്നാ സക്കാത്തെങ്കിലും ഒത്തു കൊടുക്കാൻ കഴിയുമോ? അതിനും സമയം കിട്ടണില്ല, കണക്കുവെക്കാൻ സമയം കിട്ടണ്ടേ? ഇസ്തിഗാലുഹും ബിന്നിഅമ, നിഅമത്തിൽ അവർ വ്യാപൃതരാണ്, കിട്ടിയ അനുഗ്രഹത്തിന്റെ വ്യാപൃതരാണ്, അതിന് നന്ദി കാണിക്കാന്നുള്ളതിന് സമയം കിട്ടുന്നില്ല. അതാകരുത്. അതാണ് തൗഫീഖ്. അതിന്റെ വാതിൽ അള്ള കൊടുത്തിട്ട് പിന്നെ അതിന്റെ വാതിൽ കൊട്ടിയടക്കപ്പെടുന്ന ഒന്നാമത്തെ കാര്യം, ഒരു കാര്യം. ആറിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഖുർആനിലെ ഈ ആയത്തുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതാണ്, യഅരിഫൂന നിഅമത്തല്ലാഹ് തുമ്മ യുൻകിറൂന വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനൽ ദുനിയ. ദുനിയാവ് എന്തിനായിരിക്കണം? ദുനിയാവ് നിങ്ങൾ ആസ്വദിക്കുന്നത് ദുനിയാവിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാ ദുനിയാവിന്, ദുനിയാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ പൈസ എന്നുള്ളതാണ് കാണാൻ സമം. ഈ പൈസ എന്നുള്ളത് എന്തിനാണ്? എത്ര അത് നമുക്ക് ആവശ്യമുള്ളൂ? പൈസ മനുഷ്യന് ആവശ്യമുള്ളത് ഒറ്റ കാര്യം, ഒരു കാര്യം പോലെയാണെന്ന് ഒരു ഉദാഹരണം പറഞ്ഞത് കക്കൂസ് മനുഷ്യന് ആവശ്യമുള്ളത് പോലെ. ഷെയ്ഖുൽ ഇസ്ലാം കൊടുത്ത ഉദാഹരണം ബൈത്തുൽ ഖല കക്കൂസ് പോലെയാണ്, സമ്പത്ത് മനുഷ്യൻ ആവശ്യം കഴിഞ്ഞാൽ അതിലിരിക്കാന്ന് പറഞ്ഞാൽ വളരെ മോശം, ആരും ഇഷ്ടപ്പെടാത്ത, വളരെ അത്യാവശ്യത്തിന് മുട്ടിയിട്ടേക്കട് കയറുള്ളൂ, അവിടുത്തെ ആവശ്യം കഴിഞ്ഞാൽ വേഗം വന്ന് ഇറങ്ങാൻ പറഞ്ഞു. അത്ര പൈസന്റെ ആവശ്യം, വേറെ ഒന്നിനും അത് ഉപകരിക്കില്ല. അതുകൊണ്ട് ഉണ്ടാക്കേണ്ടത് ഇവിടെ അല്ല, പരലോകത്തേക്കാണ്. ദുനിയാവിൽ അതുകൊണ്ട് ഇത്ര ആവശ്യമുള്ളൂ, പരലോകത്തേക്കോ അവിടത്തേക്കുള്ളത് മാത്രമേ ബാലൻസ് ഉണ്ടാവുള്ളൂ. നമ്മളെല്ലാരും ബാലൻസ് ആക്കിയിട്ട് പോടുന്നാളോ? ആർക്ക് ബാലൻസ് ആക്കണം? മക്കൾക്കും മക്കളെ മക്കൾക്കും തല്ലുകൂടാൻ ബാലൻസ് ആക്കി പോകുന്നതിനേക്കാളും അവനവന് ബാലൻസ് ഉണ്ടാക്കലാണ് നല്ലത്. അവനവന് ബാലൻസ് ഉണ്ടാക്കൽ എങ്ങനെയാ? അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് ഒരു ഖാഇദ പഠിപ്പിച്ചു കൊടുത്തു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആടറച്ചു, ആടറുത്തിട്ട് അതെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കൊടുത്തു, വരുന്നവർക്കൊക്കെ അത് ചെലവഴിച്ചു കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞ് ആയിഷ ബീവിന്റെ അടുക്കൽ ചെന്നിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, മാദാ ബഖി, എന്താണ് അതിൽ നിന്ന് ബാക്കിയുള്ളത്? അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, മാ ബഖിയ ഇല്ലാ കത്ഫുഹ, ആ ആടിന്റെ ഒരു കത്ഫ് ഒരു തോളല്, അതുമായി ബന്ധപ്പെട്ട ആ ഭാഗമല്ലാതെ വേറൊന്നും അതിൽ നിന്ന് അവശേഷിക്കുന്നില്ല, ബാക്കിയില്ല, ബാലൻസ് ഇല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടിട്ട് പറഞ്ഞു, ബഖിയ കുല്ലുഹ ഇല്ലാ കത്ഫ്, അതിന്റെ എല്ലാം ബാലൻസായി, ആ കത്തുഫ് ഒഴിച്ച് എല്ലാം പരലോകത്തേക്ക് ബാലൻസായി, ഈ ഒരു കത്തുഫ് മാത്രമാണ് അവിടേക്ക് പോകാതെ ആയത്, പരലോകത്തേക്ക് കിട്ടാതെ ആയത്, ബാക്കിയാകാത്തത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരിച്ചു പഠിപ്പിച്ചു. അതേ നമുക്ക് ബാക്കി ഉണ്ടാവും, അതാണ് നിങ്ങൾക്ക് ഖൈർ, പരലോകത്തേക്ക് നിങ്ങൾ സ്വാലിഹത്തായി ബാക്കിയാക്കുന്ന കാര്യങ്ങൾ. അപ്പോ തൗഫീഖ് നഷ്ടപ്പെടുന്നത് നമ്മൾ വിചാരിക്കും, എങ്ങനെ ഇത് പോയത്, നന്മകൾ എങ്ങനെ പോകുന്നത്? സഹാബത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ആളുകളുടെ അവസ്ഥ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദാരിദ്ര്യത്തെ സംബന്ധിച്ച് ആവലാതി പറഞ്ഞു, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ റസൂലുള്ള ദുആ ചെയ്തു കൊടുത്തു, അങ്ങനെ അദ്ദേഹത്തിന് കച്ചവടമൊക്കെ ഉണ്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ കൃഷിയൊക്കെ ഉണ്ടായി, കുറച്ച് കഴിഞ്ഞപ്പോ ജമാഅത്തുകൾക്കൊക്കെ കാണാതായി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അവിടുന്ന് വിട്ടു, പിന്നെല്ലാം കഴിഞ്ഞ് സക്കാത്ത് പിരിക്കാൻ വേണ്ടി ചെന്നപ്പോ അതും കൊടുത്തില്ല. സക്കാത്ത് വരെ കൊടുക്കാത്ത അവസ്ഥയിലെത്തി. സൂറത്ത് തൗബയിൽ ആയത്ത് അവതരിച്ചു അയാളുടെ കാര്യത്തിൽ, പിന്നെ അത് കൊണ്ടുപോയി കൊടുത്തു. പ്രയാസപ്പെടുന്ന സമയം വന്നപ്പോ ആയത്ത് അവതരിച്ച് അവരുടെ നിഫാഖ് പുറത്തു വന്ന സമയത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞ് സ്വീകരിക്കാൻ പാടില്ല എന്ന അവസ്ഥയിലെത്തി. മനുഷ്യന്മാരുടെ അവസ്ഥ നോക്കി നിങ്ങൾ, റസൂലുള്ളാഹിന്റെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥയാണ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അനുഗ്രഹങ്ങൾ കിട്ടുമ്പോ അതിന്റെ ശരിയായ തോത് മറന്നു പോകരുത്. അനുഗ്രഹങ്ങളിലല്ല നമ്മൾ മുഴുകേണ്ടത്, അനുഗ്രഹങ്ങൾ കൊണ്ട് പരലോകത്തേക്കാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. അതിന് പണിയെടുക്കാനല്ല, അതിന് പണിയെടുത്ത് പരലോകത്തേക്കുള്ളത് മറന്നു പോകുക എന്നുള്ളത് തൗഫീഖ് നഷ്ടപ്പെടുത്തി കളയുന്ന, ആ അനുഗ്രഹം തന്നെ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തേത് ഷെയ്ഖ് കുബൈർ ഇബ്രാഹിം റഹ്മഹുള്ള പറയുന്നു, ഐ ഉഗ്നി കബാബു തൗഫീഖ് അലിൽ ഖൽഖ് മിൻ സിത്തതി അഷ്യ, ആറ് കാര്യങ്ങൾ കൊണ്ടാണ് തൗഫീഖിന്റെ വാതിലുകൾ കടപ്പുകളെ തൊട്ട് കൊട്ടിയടക്കപ്പെടുന്നത്. ഒന്നാമത്തേത് പറഞ്ഞു, ഇസ്തിഗാലുഹും ബിന്നിഅ്മ അൻ ശുക്രിഹ, നിഅ്മത്തിൽ വ്യാപൃതരാകുന്നു അതിന് ശുക്ർ കാണിക്കുന്നതിനെ തൊട്ട്. വറഗബത്തുഹും ഫിൽ ഇൽം വതർക്കുഹുമുൽ അമൽ, രണ്ടാമത്തേത് റഗബത്തുഹും ഫിൽ ഇൽം, അവർക്ക് ഇൽമിലുള്ള അതിയായ താൽപര്യം. തൗഫീഖ് കൊട്ടിയടക്കപ്പെടുന്ന കാര്യമാട്ടോ, ഇൽമിലുള്ള വല്ലാത്ത താൽപര്യം. വതർക്കുഹുമുൽ അമൽ, അമൽ ഒഴിവാക്കൽ. ഇൽമിൽ ഭയങ്കര താല്പര്യം, ആകെ ദർസും ആകെ ഹിഫ്ളും ആകെ മുത്തൂനും ആകെ കിതാബും, പക്ഷെ എന്തിനാ ഇൽമ്? അമൽ എന്ന് പറയണതോ അതില്ല, ഇൽമ് മാത്രം. തർക്കുഹുമുൽ അമൽ, ഇത് ഏത് കാലത്താണ് ഈ പറയുന്നത് നിങ്ങൾ ആലോചിക്കാം. ആദ്യകാലങ്ങളിലാണ്, അന്ന് ഇൽമ് നിറഞ്ഞു നിൽക്കുന്ന കാലം. ആ കാലത്ത് പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ സ്വഹാബത്തിനോട്, ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇൽമ് കൂടുതലുള്ള, ഉലമാക്കൾ കൂടുതലുള്ള, ഖുതബാക്കൾ കുറഞ്ഞ കാലം. ഇന്നക്കും അസ്ബഹ്തു ഫീ സമാ കസീറുൽ ഉലമാഉ വഖലീലുൽ ഖുതബാ, ഉലമാക്കൾ ധാരാളമുള്ള, ഖതീബുമാര് വളരെ കുറച്ചുള്ള, വായ വളരെ കുറഞ്ഞ പ്രാസംഗികന്മാരുള്ള, എന്നാ പണ്ഡിതന്മാര് ധാരാളമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതിന്റെ പത്തിലൊന്ന് ഒഴിവാക്കിയാൽ പഠിച്ചിട്ടുള്ളതിന്റെ പത്തിലൊന്ന് നിങ്ങൾ അമൽ ചെയ്യാതിരുന്നാൽ നശിച്ചുപോയി. എന്നാൽ നമുക്കുള്ള കാരുണ്യം ചെയ്തു തന്നിരിക്കുന്നു ആ കാര്യത്തിൽ. വേറൊരു തരത്തിലുള്ള ഒരു അദാബിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഇൽമ് കുറഞ്ഞ ഒരു കാലം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസയാചി അലൈക്കും സമാൻ, നിങ്ങൾക്കിനി ഒരു കാലം വരാനുണ്ട്. കസീറുൽ ഖുതബാ വഖലീലുൽ ഉലമാ, ഖതീബുമാർ ധാരാളമുണ്ടാകും, ഉലമാക്കൾ കുറവായിരുന്നു. ആ കാലത്ത് അവൻ അറിഞ്ഞിട്ടുള്ളതിന്റെ പത്തിലൊന്ന് ഒരാൾ അമൽ ചെയ്താൽ രക്ഷപ്പെട്ടു. ഇൽമ് നേടിയിട്ടുള്ളതിന്റെ പത്തിലൊന്നെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ആ കാലത്താണ് നമ്മളുള്ളത് ഇൻഷാഅല്ലാഹ്. എങ്കിൽ അതും കൂടി ഇല്ലാതെ ഒരു പത്തിലൊന്ന് പോലും, പഠിക്കുന്നതിന്റെ പത്തിലൊന്ന് പോലും ജീവിതത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ആ ഇൽമ് എന്നുള്ളത് തൗഫീഖ് അല്ല, തൗഫീഖിന്റെ വാതില് കൊട്ടിയടക്കപ്പെടുന്നതാണ്. അവിടെ ഇൽമല്ല ഉണ്ടാകുന്നത്, കസ്റത്തുൽ കുതുബ്, കസ്റത്തുൽ റിവായ, കസ്റത്തുൽ ഹിഫ്ളു എന്ന് പറയുന്ന വെറും മാദ്യായ, നമ്മൾ നോക്കിയാൽ കാണുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുള്ളൂ. ഇൽമ, അതിന്റെ ശരിയായ ഇൽമ് അവിടെ ഉണ്ടാവില്ല. ശരിയായ ഇൽമ എന്ന് പറഞ്ഞാൽ ഖശിയത്തുല്ലാ, അങ്ങനെ പേടിച്ച് ജീവിക്കാൻ കഴിയുന്നത്, അതാണ് ഖശിയത്തുല്ലയാണ് ഇൽമ്. ജീവിതമാസകരം അള്ള എന്താണോ ഹലാലാക്കിയത്, അള്ള എന്താണോ ഹറാമാക്കിയത്, അള്ള എന്താണോ ഇഷ്ടപ്പെടുന്നത്, അള്ള എന്താണോ വെറുക്കുന്നത്, അതിനനുസരിച്ച് ജീവിതം പോകുക എന്നുള്ളതാണ് ഇൽമ്. ആ ഖശിയത്തുല്ലാ എന്നുള്ളതില്ലാത്ത പിന്നെ നമ്മുടെ ഇൽമ് എന്ന് എല്ലാവരും പറയണതുണ്ടല്ലോ, കോളേജിൽ പഠിച്ചാൽ കിട്ടണത്, ഡോക്ടറേറ്റിന് തിസീസ് എഴുതിയാ കിട്ടണത്, ആ സാധനം എന്ന് പറയുന്നത് കസ്റത്തുൽ റിവായ, കസ്റത്തുൽ കുതുബ്, കസ്റത്തുൽ മുതൂൻ, കസ്റത്തുൽ ഹിഫ്ളു എന്ന് പറയുന്നത് അത് വെറും വായക്കടിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നക്കര് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന റിവായത്തുകൾ അത് മാത്രമാണ്. അതിന് വ്യാപൃതരാകും ചില ആളുകൾ, അത് കിട്ടണം. കുറെ ഹസ്ദ് ഉണ്ടാകണം, കുറെ കേൾക്കണം, കുറെ പഠിക്കണം. പഠിച്ചിട്ടോ അമൽ ചെയ്യുന്ന നോക്കുമ്പോഴോ, ഇല്ല അത് നേരതില്ല. അമലൊക്കെ നേരതില്ല. എവിടുന്ന് തുടങ്ങും? ഞാൻ സാധാരണ നിങ്ങളോട് പറയാറുണ്ടല്ലോ, ഒരു ഇൽമിൽ ആദ്യത്തെ അമൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ചെല്ലുന്ന ഉസ്താദിനോടുള്ള ഹുസ്നുള്ളന്ന് ഒരു നല്ല തോന്നൽ അയാളെ കുറിച്ച് മനസ്സിൽ വേണം. അവിടുന്ന് തുടങ്ങും അമൽ തല കുത്തനെ. അയാളെ കുറിച്ച് മോശമില്ലാതെ വിചാരിക്കൂല. പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ഒരു ഒരു എൻസൈക്ലോപീഡിയ, എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടും. ചിലർക്ക് അതിനാണ്, അതിന് ഗൂഗിളാന്നല്ലേ, നമ്മളെക്കാളൊക്കെ നല്ല ഗൂഗിൾ ഉണ്ട്. ഗൂഗിളിനോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. ചില ആൾക്കാരെ ചോദ്യം അങ്ങനെയാണ്, വിളിച്ചിട്ട് ചോദിക്കും ഇന്ന കാര്യം എന്താണ്, മറ്റേ കാര്യം എന്താണ്. നമ്മൾ പറഞ്ഞാൽ ഒരു സുന്നത്ത് പറഞ്ഞു കൊടുത്താൽ അമൽ ചെയ്യാൻ അത് പറ്റൂല. അല്ലെങ്കിൽ നമ്മളൊരു സുന്നത്ത് അമൽ ചെയ്യുന്നതിന് അത് എതിർക്കണം. എന്നാലോ ബുഖാരിയിലും മറ്റേ ഹദീസ് എവിടെയാണ്, ആ ഹദീസിന്റെ ശർഹ എങ്ങനെയാണ്, മറ്റേ ഹദീസിന്റെ എന്താണ്, അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എന്താ പറയാ എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ ഒരു സെർച്ചിങ് എഞ്ചിൻ, അതിന് നല്ലത് ഗൂഗിളാണ്. അവർക്കതാ നല്ലേ, അല്ലെങ്കിൽ വേറെ പലതും കിട്ടും, അല്ലെങ്കിൽ പലരെയും കിട്ടും. അങ്ങനത്തെ ആളുകളോട് ചോദിച്ചാൽ മതി. ഇത് ചോദിക്കുന്നത് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ എന്ന അദബിലാണെങ്കിൽ അഹ്ലു ദിക്റ ആണവ. അഹ്ലു ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താ, അഹ്ലുൽ ഹിഫ്ളല്ല അല്ല, അഹ്ലു റിവായാത്ത് എന്നല്ല, അഹ്ലു ദിക്ർ അള്ളാഹനെ ദിക്ർ ചെയ്യുന്ന ആളുകൾ. അള്ളാഹനെ കുറിച്ച് ബോധമുള്ള, പരലോകത്തെ കുറിച്ച് ഓർക്കുന്ന, അതിനുവേണ്ടി ജീവിക്കുന്ന ആളുകളാണെന്നുള്ള ഹുസ്നുള്ളന്ന് അഹ്ലു സുന്നയെ കുറിച്ചില്ലെങ്കിൽ പിന്നെ ആരെ കുറിച്ചുണ്ടാകാൻ. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇസ്തിഗ്ഫാർ ചെയ്യാന്നുള്ളത് അത് അവരുടെ മജ്ലിസുകളിൽ വന്നിരുന്നു കൊണ്ടെന്നില്ല, വെള്ളത്തിന്റെ അടിയിൽ കടലുകൾക്കടിയിൽ കിടക്കുന്ന മത്സ്യങ്ങൾ പോലും അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. വെള്ളത്തിനടിയിൽ കിടക്കുന്ന മത്സ്യങ്ങൾ പോലും എല്ലാ പടപ്പുകളും ഒരു ആലിമിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. എന്നാലോ റെൽമെടുത്ത് അറബി പഠിച്ച് ഹിഫ്ളു പഠിച്ച് എല്ലാം പഠിച്ചിട്ട് അവസാനം ലാനത്തും ചൊല്ലി നടക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പണിയെടുത്ത് നടക്കും, സബ് ചെയ്ത് നടക്കും, ഷത്തുമ ചെയ്ത് നടക്കും. ഇസ്തിഗ്ഫാർ ചെയ്യണ്ട, മിണ്ടാതെങ്കിൽ ഇരുന്നൂറ് അത് പോലും ചെയ്യൂല. കാരണം ഒരു കാര്യത്തിൽ നല്ലതിനൊരു സ്ഥലം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ കേടു വന്നത് വന്നിരിക്കും. ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട നാവുകൾ കൊണ്ട് ഇസ്തിഗ്ഫാർ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഈ അമൽ പോലും ഇല്ലാത്തോ പിന്നെ ഏത് അമൽ അതിൽ നിന്നുണ്ടാകുക? പിന്നെ അവർക്ക് നിസ്കരിക്കാനും അവർക്ക് നോമ്പെടുക്കാനും അവർക്ക് ഹജ്ജ് ചെയ്യാനും സക്കാത്ത് കൊടുക്കാനും മീറാസ് നൽകാനും ഈ കാര്യങ്ങൾക്ക് അവർക്ക് ഇതിൽ നിന്ന് വല്ല ഫായിദം കിട്ടോ? ഒന്നും തൗഫീഖ് കിട്ടില്ല. തൗഫീഖ് കിട്ടണമെങ്കിൽ ഇൽമ് എന്തിനാണ് അന്വേഷിക്കേണ്ടത്? ഇൽമ് അന്വേഷിക്കേണ്ടത് ഹിഫ്ളു കൂടാനും റിവായത്ത് കൂടാനും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ജനങ്ങൾ ഇത് അന്വേഷിക്കുന്നത് അന്നും ഇന്നും ഏത് കാലഘട്ടത്തും ജനങ്ങൾ ഇതിന് മധുരം കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ഇൽമിന് മധുരം കാണുന്നത്, അതിനല്ല നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾ അതിന്റെ ആസ്വാദനം കാണേണ്ടത്, നിങ്ങൾ അതിന്റെ ഹലാവത്ത് അനുഭവിക്കേണ്ടത് അത് ഈമാനായി ഉൾക്കൊണ്ടുകൊണ്ടാണ്. ജനങ്ങൾ എന്തിനാ ഇൽമ് അന്വേഷിക്കുക? സ്വർഗത്തിലേക്ക് സ്വർഗത്തിലേക്ക് അന്വേഷിക്കേണ്ട ഇൽമ്, അതിലേക്ക് കയറിയാൽ ആ മാർഗം തന്നെ സ്വർഗത്തിലേക്കുള്ള വഴിയായി തീരുന്ന ഇൽമ് നേരെ നരകത്തിലേക്കുള്ളതായി തീരും. ഇതേ ഖുർആനും സുന്നത്തും പഠിച്ചിട്ട് എപ്പോഴാ മനിൽ തമസൽ ലിയുബാഹി ബിഹിൽ ഉലമ ഔ ലിയുമാരി ബിഹി സുഫഹ ഔ ലി തസ്രിഫ വുജൂഹ അന്നാസ് ഇലൈ ഫന്നാ അന്നാ. ആരെങ്കിലും ഉലമാക്കളോട് മുബാഹാത്ത് കാണിക്കാൻ, അല്ലെങ്കിൽ വിഡ്ഢികളോട് തർക്കിച്ച് ജയിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങളുടെ മുഖം തന്നിലേക്ക് തിരിക്കാൻ ബഹുമാനാദരവുകൾ വാങ്ങാൻ, അതിനൊക്കെ ആണോ എങ്കിൽ നരകമാണ്. അതുകൊണ്ട് നരകം സൂക്ഷിക്കണം. ആ കഴിമുണ്ട് കിട്ടാൻ നരക, അതിനു വേണ്ടിയിട്ടല്ല ഇൽമ് എന്ന് പറഞ്ഞാൽ ഖശിയത്തുല്ലാ, അത് അമൽ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തസൂലു ഖദമ അബ്ദ്, ഒരടിമയുടെയും രണ്ട് കാൽപാദങ്ങളും നീങ്ങുകയില്ല, ചലിക്കുകയില്ല. യൗമൽ ഖിയാമ ഖിയാമത്തു നാളിൽ, ഹത്ത യുസ്അല, അവനോട് ചോദ്യം ചെയ്യപ്പെടാതെ, അൽഉംരിഹി ഫീമ അഫ്ന, അവന്റെ ആയുസ് എന്തിലാണ് അവൻ നശിപ്പിച്ചു കളഞ്ഞത്, വ അൻ ഇൽമിഹി ഫീമ ഫഅൽ, അവന്റെ അറിവിനെ സംബന്ധിച്ച് എന്താണ് അതുകൊണ്ട് അവൻ ചെയ്തത്, അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു എന്നാ ചോദിക്കുക, എന്താണ് അവൻ ചെയ്ത അമല്, അത് ഖതീബുൽ ബഗ്ദാദി ഇഖ്തിദായിൽ ധരിച്ചിരിക്കുന്ന മറ്റു റിവായത്തിൽ അവന്റെ ഇൽമിനെ സംബന്ധിച്ച് എന്താണ് അവൻ അതിൽ ചെയ്ത അമൽ, റിൽമുകൊണ്ട് ചെയ്ത അമൽ എന്താണ്? റിൽമുകൊണ്ട് വേറൊന്നും ലക്ഷ്യം വെക്കരുത്. റിൽമുകൊണ്ട് ലക്ഷ്യം വെക്കേണ്ടത് അമലാണ്, അല്ലാത്ത ഒന്നിനു വേണ്ടിയിട്ട് റിൽമ് ആഗ്രഹിച്ചിട്ട് കാര്യമല്ല. അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്നതിന്, ആ ഇബാദത്ത് നേരെയാക്കുന്നതിന് എപ്രകാരമാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശർആക്കി കാണിച്ചു തന്നിട്ടുള്ളത്, അത് ഇത്തിബാഅ് ചെയ്തുകൊണ്ട് പരിപൂർണമായി അതേ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രൂപം, എണ്ണം, കാലം, സമയം, സ്ഥലം എല്ലാത്തിലും റസൂലുള്ളയോട് അതേപോലെ തത്തുല്യമായി യോജിച്ച് ഇത്തിബാഅ് ചെയ്യുന്നതിന് സഹായകമാകുന്ന ആ അതറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഇൽമ്. അതേ രൂപത്തിൽ അത് നമ്മൾ ചെയ്യണം, അതേ രൂപത്തിൽ തന്നെ ചെയ്യണം. അതിന് കഴിയാത്ത, ആ അമലിന് കഴിയാതെ ഇൽമ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അത് തൗഫീഖല്ല, അത് തൗഫീഖിന്റെ വാതിൽ കൊട്ടിയടക്കപ്പെടുന്നതാണ്, കൊട്ടിയടക്കപ്പെടുന്നതാണ്. റഗബത്തുഹും ഫിൽ ഇൽം വതർക്കുഹും തർക്കുഹുൽ അമൽ. അബുദർദ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ടായിരുന്നു, ലാ തകൂനു ആലിമൻ ഹത്താ തകൂന മുതഅല്ലിമ. നിനക്കൊരു ആലിമാകാൻ കഴിയില്ല, ആദ്യം മുത്തഅല്ലിമാകാൻ. ഇൽമുള്ള ഒരാളുടെ അടുക്കൽ പോയിരുന്ന് ഇൽമ് പഠിക്കേണ്ട അദബുകൾ പാലിച്ചുകൊണ്ട് കൃത്യമായി പഠിച്ചാലല്ലാതെ ആലിമാവില്ല. വലാ തകൂനു ബിൽ ഇൽമി ആലിമ, അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു ആലിമിന്റെ അടുക്കൽ നിന്ന് മുത്തഅല്ലിമായി നിനക്ക് കിട്ടിയിട്ടുള്ള ഇൽമ് കൊണ്ടും നീ ആലിമാവില്ല. ഹത്താ തകൂന ബിഹി ആമില, നീ അതുകൊണ്ട് അമലി ചെയ്താലല്ലാതെ. ഒരു ശരിയായ അഹ്ലുസുന്നയുടെ ആലിമിന്റെ അടുക്കൽ കൃത്യമായി ക്രമമായി ഇരുന്ന് പഠിക്കാനുള്ള തൗഫീഖ്, ഒരു മുത്തഅല്ലിമാകാനുള്ള തൗഫീഖ് കിട്ടിയിട്ട് നീ ആലിമാവില്ല. ഹത്താ തകൂന ബിഹി ആമില, ആ ഇൽമു കൊണ്ട് നീ ആമിലായാലല്ലാതെ, അമലി ചെയ്യുന്നവനായാലല്ലാതെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ടായിരുന്നു, ഹത്തഫൽ ഇൽമു ബിൽ അമൽ ഫഇൻ അജാബഹു വഇല്ല ർതഹൽ. ഇൽമ് ഒരാളുടെ അടുക്കൽ ചെന്നു കഴിഞ്ഞാൽ, ഇൽമ് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരാളുടെ അടുക്കൽ ഇൽമെത്തിക്കഴിഞ്ഞാൽ ആ ഇൽമ് ഒറ്റക്ക് നിൽക്കൂല, ഇൽമിനൊറ്റക്ക് നിൽക്കാൻ കഴിയില്ല. ഇൽമ് തന്റെ നിലനിൽപ്പിന് വേണ്ടി ഇൽമിന്റെ ഇണയായ അമലിനെ കൂട്ടുവിളിക്കും. ഹത്തഫൽ ഇൽമു ബിൽ അമൽ, ഇൽമ് അമലിനെ വിളിക്കും. ഫഇനജ, എന്നിട്ട് അമലും ഉത്തരം നൽകി ഇൽമിന്റെ അടുക്കലേക്ക് ചെന്നാൽ അവിടെ കൂടെ നിൽക്കും, ഒന്നിച്ച് ജീവിക്കും. വഇന്ന തഹൽ, അമൽ വന്നിട്ടില്ലേ, ഇൽമ് അവിടുന്ന് പോകും. എവിടെ അമൽ കിട്ടുക അവിടേക്ക് പോകും. ഇൽമ് നിലനിൽക്കില്ല. ഇൽമ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഹിഫ്ളാക്കും, പഠിക്കും, പിന്നെ ഒക്കെ കാണാം, മറക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ടായിരുന്നത് പോലെ, വഇന്നി ലഅഖ്ഷ അയ്യൻസ അൽഅബ്ദു മഅലിമഹു ബിദംബിൻ അമില ഔ കമ ഖാല റളിയല്ലാഹു അൻഹു. ഒരു മനുഷ്യൻ അവൻ പഠിച്ചിട്ടുള്ള ഇൽമ് തന്നെ മറന്നു പോകും എന്നാണ് ഞാൻ കരുതുന്നത്, ഞാൻ ഭയപ്പെടുന്നു. എപ്പോ ലിഖതീഅത്തിൻ യഅ്മലുഹ, ലിഖതീഅത്തിൻ യഅ്മലുഹ, അവൻ ചെയ്യുന്ന മഅസിയത്തുകൾ, തെറ്റുകൾ കാരണത്താൽ പഠിച്ചിട്ടുള്ള ഇൽമ് തന്നെ മറന്നു പോകും. നിൽക്കില്ല ഇൽമ്, അമലിലില്ലാത്തത് നിലനിൽക്കില്ല. എങ്ങനെ ഇൽമ് ഉയർത്തപ്പെടുക? ഇൽമ് നഷ്ടപ്പെടുക, സുന്നത്ത് ഇല്ലാതാകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്തിന്റെ അടയാളം പറഞ്ഞത് യുർഫഉൽ ഇൽം വയഫ്ഷുൽ ജഹൽ, ഇൽമ് ഉയർത്തപ്പെടും, ജഹൽ വ്യാപിക്കും. ഏതാണ് ഉയർത്തപ്പെടുന്ന ഇൽമ്? ബുഖാരി മുസ്ലിമൊക്കെ ഇല്ലാണ്ടായോ? അതിന്റെ ശുറൂഹുകളൊക്കെ ഇല്ലാണ്ടായോ? കിതാബുകളും മക്തബകളും ഇല്ലാതായോ? ഒക്കെ കൂടുതൽ കൂടുതൽ സൗകര്യമായി അവരവരുടെ പോക്കറ്റിൽ കൊണ്ടുനടക്കുക, ലക്ഷക്കണക്കിന് കിതാബുകൾ ആവശ്യമുള്ളപ്പോൾ സെർച്ച് ചെയ്യാം, മക്തബെ പോയിക്കണേക്കാൾ എളുപ്പത്തിൽ കിട്ടും റിവായത്തുകൾ, അതെല്ലാം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞത്. ഇമാം സാബൂരി റഹ്മഹുല്ല പറഞ്ഞതുപോലെ യുർഫഉൽ ഇൽമ് എന്ന് പറഞ്ഞത് സുന്നത്തിനെ സംബന്ധിച്ചും, യഫ്ഷുൽ ജഹ്ൽ എന്ന് പറഞ്ഞത് ബിദഅത്തിനെ സംബന്ധിച്ചും. എങ്ങനെ ഇൽമ് ഉയർത്തപ്പെടുക? ഒരു സുന്നത്ത് ആരെങ്കിലും അമലി ചെയ്ത് അപ്പൊ നിസ്കാരത്തിൽ നിസ്കാരത്തിന്റെ ഇൽമ് എപ്പോഴാ നിലനിൽക്കുക? സുന്നത്തനുസരിച്ച് ആളുകൾ നിസ്കരിക്കുന്നെങ്കിൽ റസൂലുള്ള ചെയ്യുന്ന സുന്നത്ത് അതിന്റെ ഇൽമ് തലമുറയിൽ അതേപോലെ നിലനിന്നു പോകും. അവിടെ സുന്നത്ത് ഒരാള് അമൽ ചെയ്യാതായി തീർന്നാൽ, സുന്നത്ത് അമൽ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ ആ ഗ്യാപ്പ് വെറുതെ നിൽക്കൂല, അവിടെ ഒരു ബിദഅത്ത് അമലാകും. ബിദഅത്ത് അമൽ ചെയ്യപ്പെട്ടാൽ പിന്നെ അവിടെ സുന്നത്തിന് സ്ഥാനം ഉണ്ടാവൂല, സുന്നത്ത് മാറ്റപ്പെടാതെ ബിദഅത്ത് അമലും ചെയ്യപ്പെടൂല. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞത് ഒരു ഒറ്റ ബിൽഡിംഗ്, ഒരു സൗധം, അത് പൂർത്തിയായി. അവസാനത്തെ ഒരു ഇഷ്ടിക വെക്കാനുണ്ടായിരുന്നുള്ളൂ, റസൂലുള്ള ആ ഇഷ്ടികയാണ് അതും കൂടി വെച്ച് പൂർത്തിയാക്കി. ഇനി അതിലേക്ക് എന്തെങ്കിലും ഒന്ന് വെക്കണമെങ്കിൽ ഒന്നെടുത്ത് മാറ്റണം. എവിടെന്നെങ്കിലും ഒന്നെടുത്ത് മാറ്റിയാൽ വെറുതെ നിൽക്കൂല, അവിടെ വേറൊന്ന് വരികയും ചെയ്യും. അതാണ് ബിദഅത്തിന്റെ കഥ. ഇങ്ങനെ നിങ്ങൾ നോക്കുന്ന പള്ളികളിൽ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ വരാൻ തുടങ്ങി. ഒരു നിസ്കാരത്തിന്റെ രൂപം നോക്കുകയാണെങ്കിൽ അതിലൊക്കെ സുന്നത്ത് എന്നുള്ളത് കാണാൻ കഴിയില്ല. എവിടെന്നാ പോയത്? സുന്നത്ത് അറിയുന്ന ആളുകളുണ്ട്. ഒരു പക്ഷെ അവരോട് നിങ്ങൾ ചെന്ന് ചോദിച്ചാൽ, രഹസ്യമായിട്ട് ചെന്ന് ചോദിച്ചാൽ അവർ പലപ്പോഴും പറയും അങ്ങനെ സുന്നത്തുണ്ട്, പക്ഷെ ആരും ചെയ്യാറില്ല. ഇങ്ങനെ പറയുന്ന ഖതീബുമാരും ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇമാമുമാരും വരാൻ തുടങ്ങിയപ്പോഴാണ് സുന്നത്ത് നഷ്ടമാകാൻ തുടങ്ങിയത്. പിന്നെ ഒരു തലമുറ രണ്ട് തലമുറ ബിദഅത്തിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് ഖരീബായി. അതൊരാൾ ചെയ്യുമ്പോഴാണ് ജനങ്ങൾ വിചിത്രമായ കണ്ണുകൊണ്ട് നോക്കുക, ബിദഅത്താണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പൊ അമൽ ചെയ്യപ്പെടുന്നത് മാത്രമേ സുന്നത്തായി നിലനിൽക്കുള്ളൂ. അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ സുന്നത്തൊക്കെ ഹിഫ്ളാക്കിയിട്ടുണ്ട്, സുന്നത്തൊക്കെ മുത്തൂനാക്കിയിട്ട് പോക്കറ്റിൽ കൊണ്ടിടക്കുന്നുണ്ട്, പിന്നെ മുഴുവനും ചെവിയിൽ വെച്ച് കേട്ടിടക്കുന്നുണ്ട്. അതല്ല, അത് ജീവിതത്തിൽ അമൽ ചെയ്താൽ മതി. പലർക്കും തോന്നും നമ്മക്കിപ്പോ ഇത് മനസ്സിലായി, ബാപ്പാക്ക് മനസ്സിലായില്ല, ഉമ്മാക്ക് മനസ്സിലായില്ല, കുടുംബക്കാർക്ക് മനസ്സിലായിട്ടില്ല, എന്തപ്പോ നമ്മൾ ചെയ്യേണ്ടത്? ഓരോ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ, നമ്മളവിടെ ദർശനം വെക്കണ്ടേ, ഇവിടെ ദർശനം വെക്കണ്ടേ, ആകെ ദർശനം വെക്കണേ, ഒന്നും ചെയ്യണ്ട. അവനവൻ അമൽ ചെയ്താണ്, അവനവന് അമൽ ചെയ്താൽ മതി. അതന്നെ ഏറ്റവും വലിയ ദർശനം. എന്നും അവൾ ഉണ്ടായിക്കോളും. അതിങ്ങൾ ചെയ്തു നോക്കി, അതിനെതിരാളികൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. ജനങ്ങൾ അറിയാത്തതിന്റെ എതിരായിരിക്കും. അതൊരു ദിവസം രണ്ടു ദിവസം തീർക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോ കാണാം ഓരോരുത്തരും എന്റെ പിന്നാലെ വരുന്നത്, അവിടെ നിന്ന് ചോദിച്ചു, ഇവിടെ നിന്ന് ചോദിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോ മനസ്സിലാവും ഇവർ അഹലു സുന്നയാണ്. ഇവർ ചെയ്താൽ മറ്റൊരെന്താ, ഞാൻ പദവ അബദ്ധത്തിൽ പറ്റിപ്പോയാലും വിചാരിക്കും മുണ്ടണ്ട എന്ന്. എന്താ കാരണം? നമ്മൾ അതാണ് ആയിത്തീരേണ്ടത്. സുന്നത്ത് ജീവിതത്തിൽ അമൽ ചെയ്താണ് കാണിക്കേണ്ടത്. ആ അമലാണ് ഇൽമ്. ഇത് പഠിക്കുന്നതൊന്ന്, എന്നിട്ട് വേറൊന്ന് ചെയ്യും, പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നേരെ തിരിച്ച് വീണ്ടും ചോദിക്കും. എന്താ കാരണം? ഒരിക്കൽ പറഞ്ഞു കൊടുത്തത് അമൽ ചെയ്തിട്ടുണ്ടാവില്ല, അമൽ ചെയ്യാത്തതൊന്നും നിലനിൽക്കില്ല. അല്ലാതെ ഇൽമ് എന്ന് പറയുന്നത് ഇൽമ് അന്വേഷിക്കാനല്ല, അതിന്റെ അമലാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്, ലക്ഷ്യം വെക്കേണ്ടത് അതിന്റെ അമലാണ്. അതുകൊണ്ട് തന്നെ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള പറഞ്ഞു, ലാ യസാലുൽ ആലിമു ജാഹില ബിമാ അലിം ഹത്ത യഅമല ബി ഫൈദ അമില ബിഹി കാന ആലിമ. ഇൽമ് എന്ന് പറയുന്നത് വെറും ടെക്സ്റ്റായിട്ടോ അല്ലെങ്കിൽ അതിന്റെ റിവായത്തായിട്ടോ കിട്ടിക്കഴിഞ്ഞത് കൊണ്ട് ഒരാൾ ആലിമാകുമോ? ലാ യസാലുൽ ആലിമു ജാഹില, ആലിമ പോലും ജാഹിലായിക്കൊണ്ടേയിരിക്കും. ആലിമും ജാഹിലായിരിക്കും. ആലിമ എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അയാൾ ആലിമാണ്, ആ ഇൽമ അയാൾക്കറിയാം, പക്ഷെ അയാൾ ജാഹിലാണ്. ഏതിലാ ജാഹില്? അറിഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ചും അയാളുടെ ജീവിതം നോക്കിയ ജാഹിലാണ്. അറിയാത്തവനും അറിയണമെന്നും തമ്മിൽ ഒരു വ്യത്യാസമില്ല, കാരണം അവനും ചെയ്യണില്ല, ഇവനും ചെയ്യണില്ല. ഹത്ത യഅമൽ, അമൽ ചെയ്യുന്നത് വരെ, ഫൈദാ അമില ബിഹി കാന ആലിമ, അത് ചെയ്താലേ അവന്റെ ജീവിതത്തിൽ ആ അമൽ കൊണ്ട് അവൻ ആലിമാവുകയുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുള്ള ഒന്നിന്റെ അഖിലാകണമെങ്കിൽ എല്ലാവർക്കും ആഗ്രഹം അഹ്ലുൽ ഇൽം, ത്വാലിബുൽ ഇൽം അതാകണം, അഹ്ലു സുന്ന അതാകണം. ജഅലനല്ലാഹു വഇയ്യാകും മിൻ അഹ്ലി സുന്ന അതാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന്റെ ആളുകൾ ആകേണ്ടത് അതുകൊണ്ട് അമൽ ചെയ്തിട്ടാണ്. ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ കുറെ ഈ പറഞ്ഞ അഹ്ലു സുന്ന എന്നും പറഞ്ഞ് നടക്കും, ഇൽമ് എന്നും പറഞ്ഞ് നടക്കും, എന്നിട്ടോ എല്ലാ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ സഹിക്കും. വീട്ടുകാരെ പറപ്പിച്ചു, നാട്ടുകാരെ പറപ്പിച്ചു, ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തി, അങ്ങനെയൊക്കെ നടക്കും. എന്നിട്ട് അവസാനത്തിലോ ഒന്നുമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. ആ അവസ്ഥയെക്കുറിച്ച് ഇബ്നു ജൗസി റഹ്മഹുള്ള പറഞ്ഞു, വൽ മിസ്കീൻ കുല്ലൽ മിസ്കീൻ, ഏറ്റവും വലിയ മിസ്കീൻ, മുഴു മിസ്കീൻ. മൻ ദാഅ ഉംറുഹു ഫീ ഇൽമിൻ ലം യഅമൽ ബിഹി, ആയുസ് മുഴുവൻ ഇൽമ് നേടാൻ വേണ്ടി നഷ്ടപ്പെടുത്തി. ലം യഅമൽ ബിഹി, അതുകൊണ്ടൊന്നും അമല് ചെയ്തില്ല. അങ്ങനെ വെറും ഇൽമ് നേടാൻ വേണ്ടി ആയുസ് നഷ്ടപ്പെടുത്തിയവരാണ് ഏറ്റവും വലിയ മിസ്കീൻ. ഫഫാത്തഹു ലദ്ദാതു ദുനിയ, ഇൽമ് നേടാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഫഫാത്തഹു ലദ്ദാതു ദുനിയ, ദുനിയാവിന്റെ ആസ്വാദനങ്ങളൊക്കെ അവർ നഷ്ടപ്പെടും. അല്ലെങ്കിൽ ആ സമയം ഉണ്ടെങ്കിൽ വേറെ എന്തൊക്കെ പണി വെക്കാം, ഏറ്റവും ചുരുക്കി ഒരു ടൂറെങ്കിലും പോയാൽ ആസ്വാദനം കിട്ടൂലേ? എൽമിന് വേണ്ടിയിട്ട് ബസ്സും വണ്ടി പിടിച്ച് കയറണം, വെയിലും ചൂടും സഹിക്കണം. അതുപോലെ നഷ്ടപ്പെട്ടു മറ്റവരൊക്കെ ടൂറ് പോയപ്പോ ഇവൻ എൽമിനാ പോയത്. പക്ഷേ ബഹൈറാത്തുൽ ആഖിറ, പരലോകത്തുള്ള ഹൈറോ, അതും പോയി. കാരണം അതനുസരിച്ച് അമൽ ചെയ്തില്ല. ഫഖദിമ മുഫ്ലിസൻ മഅ ഖുവ്വത്തിൽ ഹുജ്ജത്തി അലൈ, പരലോകത്ത് വരുമ്പോഴോ ഏറ്റവും വലിയ പാപ്പരാണ് എന്ന് മാത്രമല്ല, ഹുജ്ജത്ത് അവന്റെ മേൽ ഏറ്റവും ശക്തൻ. അറിഞ്ഞിട്ടുണ്ട് അല്ലേ, നിനക്ക് അറിയില്ലായിരുന്നില്ലേ? മറ്റവനോട് ചോദിക്കുമ്പോ അറിവുള്ളവര് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്നില്ലേ, പോയി ചോദിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കണേന് ഇവനോട് കുറച്ചുകൂടി കട്ടിയിൽ ചോദിക്കാം, നിനക്കെന്നെ അറിഞ്ഞിരുന്നില്ലേ എന്താ ചെയ്തോന്നല്ല. ചോദിക്കപ്പെടും, ചോദിക്കാതെ കാര്യം നീങ്ങില്ല. അതുകൊണ്ട് അത് നഷ്ടപ്പെടുക എന്നുള്ളത് തൗഫീഖ് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ വാതിലാണ്. തൗഫീഖിന്റെ വാതില് കൊട്ടിയടക്കപ്പെടുന്ന ഏറ്റവും വലിയ കാരണമാണ് എൽമ് കിട്ടുക, അല്ലെങ്കിൽ എൽമ് അന്വേഷിക്കാൻ വേണ്ടി നടക്കുക. എല്ലാവർക്കും അറിയേണ്ട അതാണ്. ചില ആളുകൾക്കൊക്കെ അറിയേണ്ട മസാലകൾ കേട്ടാല് നമ്മൾ ഓടേണ്ടി വരും, നിൽക്കാൻ കഴിയില്ല സഹിച്ച്. ആ ജാതി മസാലകളൊക്കെ പഠിക്കണം. ഇന്ന് അവനവന് വല്ല അമല് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിലോ അതൊന്നും അറിയാൻ വേണ്ട, അത് ജീവിതത്തിൽ കാണില്ല. അങ്ങനെ നടന്നിട്ടൊരു കാര്യമല്ല, അത് തൗഫീഖ് അല്ല. അത് അവര് വിചാരിക്ക വലിയ തൗഫീഖ് കിട്ടുന്നുണ്ട്, ഭയങ്കര എൽമിന്റെ ആൾക്കാരാണ്, ഭയങ്കര കിതാബ് തിരിയുണ്ട്, ആലിമാണ്, അറബി ഭാഷയിലെ ആലിമാണ് എന്നൊക്കെയാണ് പറയാം. ഇവിടെ ഒന്നുമില്ല, അത് തൗഫീഖ് അല്ല. തൗഫീഖിന്റെ വാതിൽ അവിടെ അടക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എൽമിലുള്ള അവരുടെ താല്പര്യം, എന്നാൽ അമൽ അവർ ഉപേക്ഷിക്കുക എന്നുള്ളത്. വൽ മുസാറഅത്തു ഇലൽ ദംബ് وتاخير التوبه മൂന്നാമത്തെ കാരണം, المسارعه الى الذنب, പാപങ്ങളിലേക്ക് ധൃതി കാണിക്കുക. ഒരു തെറ്റ് ചെയ്യാനാണോ ഭയങ്കര മുസാറ എന്ന് പറഞ്ഞാൽ ധൃതി എന്നുള്ളതല്ല, ധൃതി വെച്ചിട്ട് ഏറ്റവും മുന്നിലെത്തുന്ന ആ മുസാബക, അതിൽ മത്സരിച്ച് മുന്നേറുക, അതിനാണ് മുസാറ എന്ന് പറയുന്നത്. ഒരു തെറ്റിനാണോ വേണ്ടാത്തരത്തിനാണോ ഭയങ്കര ധൃതി പെട്ടെന്നേക്കെത്തും. ഇപ്പൊ നന്മക്കോ ഏറ്റവും വലിയ പാവത്താനായിരിക്കും. കുറെ ആളുകളുടെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, വിദേഹത്തിന്റെ കൂടെ പോസ്റ്റർ ഒട്ടിച്ചും സമ്മേളനത്തിനും മുദ്രാവാക്യം വിളിച്ചൊക്കെ നടന്ന ആൾക്കാരുണ്ടാവും ഒരു കാലത്ത്. അത് വിദേഹത്തുകളാണ്, അതിൽ നിന്ന് തൗബ ചെയ്തു പോന്നാലോ, നന്മക്കോ നല്ലത് ചെയ്യാൻ ആ ഒരു താല്പര്യവും കാണില്ല, നല്ലത് ചെയ്യാൻ ആ ഒരു താല്പര്യം കാണില്ല. രണ്ട് കാര്യമുണ്ട്, ഒന്ന് അതിലൊരു നന്മുണ്ട്, അതേപോലെ പേപ്പട്ടി വിഷം കയറിയമായി നടക്കാനുള്ളതല്ല സുന്നത്ത്, അതിനൊരു അവധാനതയും അതിനൊരു സാവകാശവും അതിൻ്റെതായതുണ്ട്. എന്നാലും നന്മക്ക് തീരെ താല്പര്യമില്ലാതെ മൊത്തം മുരടിച്ചു പോകുന്ന ചില ആൾക്കാർ, തിന്മക്കായിരുന്നെങ്കിൽ അവർ വളരെ ധൃതിയിലായിരുന്നു. പിന്നെ അതുകൂടാതെ മറ്റുള്ള തിന്മകളുടെ കാര്യത്തിൽ, ധൃതി, തൗബയുടെ കാര്യത്തിൽ സാവകാശം, അതുണ്ടാകുക എന്നുള്ളത് തൗഫീഖ് നഷ്ടപ്പെട്ടു പോകുന്ന കാരണങ്ങളിൽ പെട്ടതാണ്. തൗബയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്, ഇന്നമത തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സുഅ ബിജഹാല, അല്ലാഹു തൗബ നൽകും, തൗബ സ്വീകരിക്കും, തൗബക്കുള്ള തൗഫീഖ് നൽകും എന്ന് ഏറ്റെടുത്തിട്ടുള്ളത് ആരുടെ കാര്യത്തിലാണ്? അല്ലദീന യഅമലൂന സുഅ ബിജഹാല, ജഹാലത്ത് കൊണ്ടൊരു തെറ്റ് ചെയ്തു പോയി. ഇവിടെ ജഹാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ആഖിബത്ത്, ആ മഅസിയത്ത് ചെയ്താൽ ഉണ്ടായി തീരാവുന്ന ആഖിബത്തുകൾ ഒരു വേള മറന്നുപോയി, അതിന്റെ പര്യവസാനം മറന്നുപോയി, ശിക്ഷയെ സംബന്ധിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെട്ടുപോയ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി. അതുകൊണ്ട് ഏതൊരു ആലിമും ഒരു മഅസിയത്ത് ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ ജാഹിലാണ് എന്നാണ് പറയാം. അതാണ് ഇവിടെ പറഞ്ഞ ജഹാലത്ത്. അല്ലാതെ അറിവില്ലാത്ത ഒരാൾ തെറ്റ് ചെയ്തു പോയി എന്നുള്ളത് കൊണ്ട് പിടിക്കപ്പെടില്ല. ഇൽമ് അതിനെ സംബന്ധിച്ചില്ല, എന്നിട്ടൊരാൾക്ക് അബദ്ധം സംഭവിച്ചു പോയി എന്നുള്ളതല്ല ഈ അർത്ഥം. നേരെ മറിച്ച് ഇവിടെ പറഞ്ഞ ജഹാലത്തിന് സാധാരണ വിവരക്കേട് എന്ന് പറയണേക്കാളും അവിവേകം എന്നാണ് മലയാളത്തിൽ പറയാൻ നല്ലത്. അവിവേകം കാരണത്താൽ. ആ സമയത്ത് അതിന്റെ ആക്തിബത്തുകളെ സംബന്ധിച്ച് അയാൾ ഓർക്കുന്നില്ല, അങ്ങനെ ജാഹിലായി. ആ ജഹാലത്ത് കൊണ്ട് ഒരു വേള സംഭവിച്ചു പോയി. അബദ്ധം സംഭവിച്ചു പോയാൽ തെറ്റ് സംഭവിക്കാതിരിക്കില്ല, മലക്കുകളല്ല മനുഷ്യരാണ്. തെറ്റ് സംഭവിക്കുന്ന രൂപത്തിലാണ് മനുഷ്യർ അല്ല പഠിച്ചിട്ടുള്ളത്. പക്ഷെ എങ്ങനെയിരിക്കണം? വളരെ പെട്ടെന്ന്, വളരെ അടുത്തു തന്നെ അവർ തൗബ ചെയ്യുന്നു. എന്നുള്ളതിന് അല്ലാമത്ത് ഷഹീദ് റഹ്മഹുള്ള രണ്ട് രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ രണ്ടാമത്തെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറഞ്ഞു, കരീബിൻ മീൻസ് ഒന്ന്, കരീബ് എന്ന് പറഞ്ഞാൽ മരണം എത്തുന്നതിന് മുൻപ്, അതാണ് ഒന്നാമത്തെ. മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്ന അത് മുമ്പിൽ കാണുന്ന സമയത്ത് പിന്നെ തൗബ ചെയ്തിട്ട് കാര്യമില്ല. രണ്ടാമത്തേത് മിൻ കരീബിൻ എന്നതിൽ നിന്ന് മിൻ ഫിഅലിഹിം ലിദംബിൽ മൂജിബത്ത് ലിത്തൗബ, തൗബ നിർബന്ധമുള്ള, തെറ്റ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ, ആ തെറ്റ് സംഭവിച്ചോ പെട്ടെന്ന് തന്നെ അവർ തൗബ ചെയ്യും. فيكون المعنى اقرتن داي ان من بادر الى الاقلاع من حين صدور الذنب وانا الى الله تتي സംഭവിച്ചു പോയാൽ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ഊരി മാറുകയും എന്നിട്ട് അല്ലാഹുവിലേക്ക് മടങ്ങി ചെല്ലുകയും വനദിമ അലൈ ആ തെറ്റിന്റെ കാര്യത്തിൽ ഖേദിക്കുകയും ചെയ്താൽ ഫഇന്നല്ലാഹ യതൂബു അലൈ അല്ലാഹ് അവന്റെ തൗബ പെട്ടെന്ന് സ്വീകരിക്കും. പെട്ടെന്ന് ഒരാൾ തൗബ ചെയ്താൽ പെട്ടെന്ന് അല്ലാഹു അത് സ്വീകരിക്കും. بخلاف ما استمر على ذنوبه بخلاف من استمر على ذنوبه നേരമറിച്ച് പാപം ചെയ്യുന്നതിൽ അങ്ങനെ ഇസ്തിമറാ നിരന്തരമായി ചെയ്യാ വസറ على عيوبه തന്റെ ന്യൂനതകളുടെ മേൽ മൂടുറച്ചു പോവുക, ഇസ്റാർ ആവുക. ഇസ്റാർ ആകെപ്പോഴ ചെയ്യുന്നതിന് ഖേദമില്ലെങ്കിൽ ഇസ്റാർ വരുന്നുള്ളതാണ്. ചെയ്യുന്ന തെറ്റിനെ കുറിച്ചൊരു ഖേദം മനസ്സിൽ തോന്നുന്നില്ലെങ്കിൽ ലാ അസറ മൻ നദിൻ, ഖേദിക്കുന്നവൻ ഇസ്റാർ കാണിക്കില്ല, ഇസ്റാർ ഉള്ളവനാവില്ല. ഇസ്റാർ ഉള്ളവനാവുക, ഒരു ഖേദം പോലും, ഒരു ദുഃഖം പോലും താൻ ചെയ്തു പോയതിനെ സംബന്ധിച്ചില്ലാതിരിക്കുമ്പോഴാണ്. അങ്ങനെ അതിന്മേലും പിന്നെ ഇസ്തിമറാർ, ഒരു തെറ്റ് ചെയ്തതിന്റെ പിന്നാലെ തെറ്റിന് പറയാൻ തന്നെ ദംബ്. ദംബ് എന്ന് പറയാനുള്ള കാരണം എന്താ? ദനബ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിന്റെ പിന്നിലുള്ള വാലിനെ പറയാം. ഒരു തെറ്റ് പറഞ്ഞാൽ വേറൊരു തെറ്റിനെ വലിച്ചുകൊണ്ട് വരും, ഒന്നൊന്നിന്റെ പിന്നാലെ മറ്റൊന്നിനെ വലിച്ചുകൊണ്ട് വരും. അങ്ങനെ ഇസ്തിമറാറിലാണെങ്കിൽ നിരന്തരമായി ചെയ്തു പോവുകയും അതിന്മേൽ മൂടുറച്ചു പോവുകയും ചെയ്താൽ അവന്റെ മേലുള്ള ഒരു സിഫത്തായി മാറും, ഉറച്ച ഒരു ഗുണമായി. അവൻ ഇന്ന തെറ്റുകാരനാണ്, ഇന്നേന്റെ ആളാണ് എന്ന ആളായി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ പരിപൂർണമായൊരു തൗബക്ക് തൗഫീഖ് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. അധികവും അത്തരക്കാർക്ക് തൗബക്ക് തൗഫീഖ് കിട്ടില്ല. അതിനുള്ള കാരണങ്ങൾ അവന് സൗകര്യപ്പെടുത്തപ്പെടില്ല. ശരിക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ട് പോയിട്ട് ചെയ്യുക, നല്ല ഉറപ്പുണ്ടായിട്ട് ചെയ്യുക, അതുപോലെ തന്നെ നിസ്സാരമാക്കി കളയുക ചെയ്യുന്ന കാര്യത്തെ ബിനദറില്ല ഇലൈ, അല്ല അവനെ കാണും, അല്ല ഇതിന് പിടികൂടുന്നുള്ളതിനൊക്കെ നിസ്സാരവൽക്കരിച്ചിട്ട് തെറ്റ് ചെയ്ത് നടക്കുക. ഫഇന്നഹു സുദ്ദ അലാ നഫ്സിഹി ബാബുർ റഹ്മ, അവന്റെ മേൽ റഹ്മത്തിന്റെ വാതില് കൊട്ടിയടക്കപ്പെട്ടേക്കും. عن عمد ويقين لتوبة تامة التي يمحو بها ما سلف من سيئاته وما تقدم من جنايته ولكن الرحمة والتوفيق للأول أقرب. ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു തെറ്റ് ചെയ്തതിൽ മൂടുറച്ച് നിരന്തരമായത് ചെയ്തു പോകുന്നവനും തൗഫീഖ് നൽകിക്കൊള്ളണം, നൽകാതിരിക്കുന്നില്ല, നൽകാം. പക്ഷെ അത് റയറാണ്. ആദ്യത്തവന് തൗഫീഖ് കിട്ടുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. ഏത്? തെറ്റ് ചെയ്തോ ഉടനടി അതിൽ നിന്ന് തൗബ ചെയ്യാം. തെറ്റ് എന്ന് പറയുമ്പോൾ ഒരു തെറ്റല്ല പ്രശ്നം, ഒരു തിന്മ ചെയ്യുമ്പോൾ ആ തിന്മയുടെ ഒരു ഒരു ദോഷം വഹിക്കേണ്ടി വരിക എന്നുള്ളത് മാത്രമല്ല അതിൽ ഏറ്റവും വലിയ കാര്യം. അള്ളാന്റെ റഹ്മത്തിന്റെ തൗഫീഖ് കൂടി നഷ്ടപ്പെട്ടു പോകുന്നുള്ളത് ഒരുപാട് നന്മകളെ നമുക്ക് തടയും. തെറ്റുകളെന്നുള്ളത് ഒരുപാട് നന്മകൾ. എത്രത്തോളം? ഇമാം ഷാഫി റഹ്മഹുല്ലാ വക്കീഴിനോട് ആവലാതി പറഞ്ഞു. ഹിഫ്ലാക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പലപ്പോഴും കഴിയുന്നില്ല. ഹിഫ്ലിലുള്ള ഇമാം ഷാഫിയാണ് ഈ പറയുന്നത്. അത് ചെന്നിട്ട് വളരെ വിനയത്തോടുകൂടി അദ്ദേഹം അപ്പ ആ കാര്യം ചോദിച്ചു, എന്താ ഹിഫ്ലാക്കാനുള്ള മരുന്ന്? എനിക്ക് അദ്ദേഹം തന്ന ഗൈഡൻസ് മഅസിയത്തുകൾ വഴിയാണ്. വഅഖ്ബറനി ബി അന്നൽ ഇൽമ നൂറുൻ, ഇൽമ എന്ന് പറഞ്ഞാൽ അല്ലാഹ് നൽകുന്ന വെളിച്ചമാണ്. വനൂറുല്ലാഹ് ലാ യുഅതാ ലി ആസി, മഅസിയത്തിന്റെ ഇരുട്ടുള്ളിടങ്ങളിലേക്ക് അല്ലാഹ് വെളിച്ചം നൽകില്ല, ആ വെളിച്ചം നൽകപ്പെടില്ല. അതുകൊണ്ട് ഇൽമാകുന്ന വെളിച്ചം കിട്ടണമെങ്കിൽ, നന്മകൾക്കുള്ള തൗഫീഖ് കിട്ടണമെങ്കിൽ, ഓരോന്നും ഒന്നിനോട് ചേർന്ന് നിൽക്കുന്നതാ. ഒരു നന്മ നമ്മൾ ചെയ്തോ അതിന്റെ പിന്നാലെ നന്മകൾ വന്നോളും, ഒരു തിന്മയുമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അതിന്റെ പിന്നാലെ തിന്മകളും വരും. അതുകൊണ്ട് ഒരു തിന്മ എന്നുള്ളത് അതിൽ നിന്ന് തൗബ ചെയ്തു പോന്നിട്ടില്ലെങ്കിൽ അതിന്റെ മാത്രം ശിക്ഷ അനുഭവിക്കുക എന്നുള്ളതല്ല, ഒരുപാട് നന്മകൾ അതുകൊണ്ട് നമുക്ക് മുടക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തൗബ ചെയ്യുക എന്നുള്ളത് വളരെ പെട്ടെന്ന് ചെയ്യണം, അതിന് വളരെ സാവകാശം. എന്നാലോ തെറ്റ് ചെയ്യാനാണെങ്കിലോ അത് വളരെ പെട്ടെന്നെത്തും. അത് തൗഫീഖ് നഷ്ടപ്പെടുന്ന, തൗഫീഖിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്ന ഒരു കാരണത്തിൽപ്പെട്ടതാണ്. എന്നല്ല, നിങ്ങൾ നോക്കൂ, ഒരു ഫാജിറിന്റെയും ഒരു മുഅ്മിനിന്റെയും ഒരു മുനാഫിക്കിന്റെയും മുഅ്മിനിന്റെയും അവസാനത്തെ അവസ്ഥ, അല്ലെങ്കിൽ ബർസഖിലുള്ള അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിവരിച്ച സമയത്ത് മുഅ്മിനിന്റെ വസ്ഫായി തന്നെ പറഞ്ഞതെന്താ? ഖബറിൽ അവന് ചോദ്യം ചെയ്യാൻ വേണ്ടി മലക്കുകൾ വരുന്ന സന്ദർഭത്തെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, വയുമസ്സലു ലഹു റജുലുൻ ഹസനൻ വജ്ഹ്, അവന്റെ അടുക്കൽ, അവന്റെ ഖബറിൽ, അവന്റെ ബർസഖിൽ അവന് സുമുഖനായ ഒരാൾ അവന്റെ അടുക്കൽ രൂപപ്പെടും. ഹസനുസിയ, നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ച സുമുഖനായ ഒരാൾ. ഖാല ഫയഖൂലു ലഹു, എന്നിട്ട് അവനോട് പറയും, അബ്ഷിർ ബിമാ വഅദല്ലാഹു മിനൽ കരാമ, അല്ലാഹ് നിനക്ക് നൽകുന്ന ആദരവുകളെ സംബന്ധിച്ച്, അല്ലാഹ് നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നീ സന്തോഷം അടയുക. ഹാദ യൗമുക്കല്ലദീ കുന്ത തുഅദ്, നിന്നോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണ് ഇത്. ഖാല ഫയഖൂൽ, അപ്പൊ അവൻ തിരിച്ചു ചോദിക്കും, മൻ അൻത്, യർഹമുക്കല്ലാ, ആരാണ് നീ? അല്ലാഹ് നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഫവല്ലാഹി ലവജ്ഹുക്കൽ വജ്ഹു അല്ലദീ ജാഅന ബിൽ ഖൈർ, നിന്റെ മുഖം തന്നെ നന്മ കൊണ്ടുവരുന്ന മുഖമാണല്ലോ നമ്മുടെ അടുക്കലേക്ക്. മൻ അൻത്, നീ ആരാണ്? ഖാല ഫയഖൂൽ അന അമലുക സാലിഹ്, അപ്പൊ അവൻ പറയും, ഞാൻ നിന്റെ സ്വാലിഹായ അമലാണ്, നിനക്ക് നിന്റെ കൂടെ ഖബറിൽ കൂട്ടാളിയായിട്ടുള്ളത് ഞാൻ മാത്രമാണ്. എന്നിട്ട് പറയും, ഖാല ഫയഖൂൽ വല്ലാഹ് മാ അലിംതു ഇൻ കുൻത ലഹരീസൻ അലാ തഅത്തില്ലാ, നിന്നെ എനിക്ക് അല്ലാഹുവാണ് നിന്നെ എനിക്ക് അറിയാവുന്നത്, നിന്നെ എനിക്ക് പരിചയമുള്ളത് ഈ സ്വഭാവത്തിലാണ്. ഇൻ കുൻത ലഹരീസൻ അലാ തഅത്തില്ലാ, അല്ലാഹുക്ക് തഅത്ത് ചെയ്യുന്നതിൽ വളരെ ധൃതി കാണിക്കുന്ന ഹരീസായിരുന്നു, അങ്ങേയറ്റത്തെ ഹിറുസുള്ളവരായിരുന്നു നീ, അതിന് വല്ലാത്ത താല്പര്യവും അതിലേക്ക് വളരെ ധൃതിയിലെത്തുന്നവനാണ്. മനസ്സിയത്തില്ല, എന്ന അള്ളാഹ്ക്കൊരു ധിക്കാരം ചെയ്യാൻ വളരെ സാവകാശത്തിലേ നീ അതിലെത്തുള്ളൂ. അതുകൊണ്ട് അള്ളാഹ് നിനക്ക് നല്ലത് പ്രതിഫലം നൽകട്ടെ. ഇതാണ് ഒരു മുഅ്മിനിന്റെ വസ്ഫ്. സരിയ അൽഫി തഅത്തില്ല വമഅസിയത്തില്ല, നന്മകളിലേക്ക് ധൃതി, തൗബ ചെയ്യാൻ വേണ്ടി ധൃതി കാണിക്കുക. തൂബു ഇലല്ലാഹ് തൗബതൻ നസൂഹ, തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തൗബക്ക് വേണ്ടി നമ്മൾ വിളിക്കുന്നത്? തൗബ എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ ഒരൊറ്റ തൗബേ നമുക്കറിയുള്ളൂ. തൗബ ചെയ്യണോ? എന്തിനാ തൗബ ചെയ്യ? എന്തിനൊക്കെ നമ്മൾ തൗബ ചെയ്യാറുള്ളത്? സാധാരണ ആൾക്കാർ തൗബ ചെയ്യാറുള്ളത് എപ്പളാ? ആ അജീബു, എപ്പളാ തൗബ ചെയ്യാൻ തോന്നുക? എന്ത് തെറ്റ് ചെയ്യുമ്പോ? ഏതൊക്കെ തരം തെറ്റ് ചെയ്യുമ്പോ? ഒരു ഉദാഹരണം ആ പറയോ. കബായറ് അതന്നെ, ഏതൊക്കെ തരം കബായറുകൾ? ജനങ്ങൾ തൗബ ചെയ്യാറുള്ളത്, തൗബ ചെയ്യാറുള്ളത് എങ്ങനെയാണ് അതിന്റെ പറയണ്ട. ആ തൗബ എന്ന് പറയുമ്പോ ആളുകൾ മനസ്സിലാക്കണേ എന്തിന്ന തൗബ ചെയ്യാ? തെറ്റുന്ന തൗബ ചെയ്യാ. ഏത് തരം തെറ്റുകൾ? ഏത് തരം തെറ്റുകൾ? കള്ളുടിക്കുക അല്ലേ? പിന്നെ നിങ്ങൾ പറയും സിന, ആ റിബ, സരിഖ അല്ലേ? കുല്ലുഹ മആസിന. ളുഹർ നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെട്ടു, അതിന് തൗബ ചെയ്ത ഒരാളുകൾ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാ അദ്ദേഹത്തിന് റിസാലത്ത് റിസാലത്തു തൗബ, അതിലെന്താ തൗബ എന്ന് ദീർഘമായി വിശദീകരിക്കുന്നുണ്ട്. തൗബ ഒരു തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്നത്, കബായിറ് സംഭവിച്ചു പോകുന്നതിൽ നിന്ന് തൗബ എത്രത്തോളം ആവശ്യമാണോ അതിനേക്കാൾ മുൻപ് ആവശ്യമാണ് ഒരു വാജിബ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അതിൽ നിന്നുള്ള തൗബ. ഒരു വാജിബ് നഷ്ടപ്പെട്ടു പോകുന്നതിന് തൗബ ചെയ്യണം, അതിന് തൗബ ചെയ്യാറും നമ്മൾ. വാജിബ് നഷ്ടപ്പെട്ടു പോയാൽ കലാവ് കിട്ടുക, ഇത്ര നമുക്കറിയുള്ളൂ. അതിനൊരു തൗബ എന്നുള്ളത് നമുക്കറിയില്ല. ജമാഅത്ത് നിസ്കാരം നമുക്ക് വാജിബാണ്, അത് നഷ്ടപ്പെട്ടു പോയതിന് തൗബ ചെയ്യാന്നുള്ളത് ഇങ്ങനെ നോക്കി നമ്മൾ എത്ര തൗബ പോയി, എത്ര നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. എങ്ങനെ ഒരു ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുമ്പോൾ അതിനെ നോക്കിക്കോ, ഒരു ജമാഅത്ത് നിസ്കാരം നിങ്ങൾ ബോധപൂർവം നഷ്ടപ്പെടുത്തിയോ അന്ന് തന്നെ ഒരു ജമാഅത്ത് നിസ്കാരം നിങ്ങൾ കനിഞ്ഞ് പരിശ്രമിച്ചാലും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ അനുഭവമാണിത്. എങ്ങനെയൊക്കെ എന്താ കാരണം ഒരു ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോയതിനൊരു തൗബ ഉണ്ടെങ്കിൽ അല്ലാ തൗഫീഖ് തിരിച്ചു തരും. നന്മകൾ നഷ്ടപ്പെട്ടു പോകുന്നതിന്, സുന്നത്തുകൾ നവാഫിലുകൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് പോലും തൗബ ചെയ്യണം. കറാഹത്തുകൾ സംഭവിച്ചു പോയാൽ തൗബ ചെയ്യുന്നത് പോലെ തന്നെ നവാഫിലുകൾ നഷ്ടപ്പെട്ടു പോയാൽ തൗബ ചെയ്യുന്നത് മുസ്തഹബും, വാജിബാത്തുകൾ നഷ്ടപ്പെട്ടു പോയാൽ തൗബ ചെയ്യുന്നത് വാജിബുമാണ്. മഅസിയത്ത് വന്ന് സംഭവിച്ചാൽ തൗബ ചെയ്യുന്നത് വാജിബായി, വാജിബായതിനേക്കാൾ ഉപരി വാജിബായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതിന് തൗബ ചെയ്യണം. ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ആ തൗബനെ കുറിച്ചുള്ള ബോധം പോലുമില്ല. തൗബ എന്ന് പറയണമെങ്കിൽ കുംഭസാരം മാത്രമേ നമ്മുടെ മുമ്പിൽ വരൂ. നമ്മുടെ സമൂഹങ്ങളൊക്കെ ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും, അവര് എന്താണ് അതിന്റെ പിന്നാലെ തെറ്റ് ചെയ്ത് കുംഭസരിക്കുന്ന ആ കുംഭസാരത്തിന്റെ അവസ്ഥയിലെ തൗബയുള്ളൂ. അവിടെ ആരെങ്കിലും പോയിട്ട് ഒരു വാജിബ് നഷ്ടപ്പെട്ടു പോയതിനെ പറ്റി പറയൂ? ഇല്ല. ഒരു വാജിബ് നഷ്ടപ്പെട്ടു പോയതിനെ സംബന്ധിച്ച് തൗബ വേണം നമുക്ക്. ഈ തൗബക്ക് ധൃതി വേണം, അതാണ് അല്ലാന്റെ തൗഫീഖ്. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം, ജനങ്ങള് തൗഫീഖ് നഷ്ടപ്പെട്ടു പോകുന്ന, അതിന്റെ വാതിലുകൾ അടക്കപ്പെട്ടു പോകുന്ന മൂന്നാമത്തെ കാര്യമായി അദ്ദേഹം പറഞ്ഞു, വൽ മുസാറഅത്തു ഇലൽ ദംബ് വതഖീറു തൗബ, തിന്മകളിലേക്ക് തെറ്റുകളിലേക്ക് വളരെ ധൃതി കാണിക്കുക, തൗബ ചെയ്യാൻ വളരെ പിന്തിപ്പിക്കുക, സ്ലോ ആകുക. തെറ്റിലേക്ക് എത്ര പെട്ടെന്ന് ചാടും എന്നറിയോ? നന്മയ്ക്ക് ചാടി വരിക എന്നുള്ളത് വലിയ പണിയാണ്, തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പണിയാണ്. അത് എല്ലാ കാര്യത്തിലും, എൽമിന്റെ കാര്യത്തിൽ, സുന്നത്തിന്റെ കാര്യത്തിൽ, വാജിബായ ഇൽമ് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യത്തിൽ ഒക്കെ തൗബ നമുക്ക് വേണം. അറാബി നാലാമത്തെ കാര്യം, വല്യഗ്തിറാറു ബിസ്വഹ്ബത്തി സ്വാലിഹീൻ, വല്യഗ്തിറാറു ബിസ്വഹ്ബത്തി സ്വാലിഹീൻ. ഇദ്ദേഹത്തിന്റെ ഓരോ വാചകവും ആദ്യത്തത് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടും, രണ്ടാമത്തത് ചേർത്ത് വായിക്കുമ്പോഴാണെന്ന് മനസ്സിലാകുക. സ്വാലിഹീങ്ങളായ ആളുകളുടെ സഹവാസം കൊണ്ട് വഞ്ചിതരായിത്തീരുക. സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ സഹവസിക്കാന്നുള്ള അത്ര മോശമാണ്, ഏറ്റവും നല്ല കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ സഹവസിക്കുന്നതിൽ വഞ്ചനയിലകപ്പെട്ടു. വതറക്കുൽ ഇഖ്തിദാഇ ബിഫിഅലിഹിം, അവരുടെ ഫിഅലുകൾ, അവർ ചെയ്യുന്നത് ഇഖ്തിദാഇ ചെയ്യുക, മാതൃകയാക്കുക എന്നുള്ളത് ഒഴിവാക്കി. എന്നിട്ട് സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ സഹവസിച്ചിട്ട് അതിന് വഞ്ചനയിലകപ്പെട്ട് നിൽക്കുകയാണ്, അവരുടെ കൂടെ നമ്മളെത്തും എന്ന് വിചാരിച്ചിട്ട്. സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ സഹവസിക്കണം, മുസാഹബത്ത് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസാഹബ എന്നുള്ളത് പ്രത്യേകം നമ്മളോട് ഉണർത്തിയ വസിയത്താണ്. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന വലാ യാകുൽ തആമക ഇല്ലാ തഖി. ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, ഒരു മുഅ്മിനിനോടല്ലാതെ നീ സഹവസിക്കരുത്, സ്വാഹിബായി സ്വീകരിക്കരുത്. സഹവസിക്കരുത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ അയലോക്കത്ത് ക്രിസ്ത്യാനിയാണ്, അയലോക്കത്ത് നസറാനിയാണ്, ഇപ്പൊ തന്നെ പിന്നെ ഇതെത്ത് പോകണം എന്നല്ല അതിന്റെ അർത്ഥം. മുസാഹബ എന്ന് പറയുന്നത് സ്വാഹിബായി സ്വീകരിക്കാന്ന്, കൂട്ടുകാരനായി കൂട്ടാളിയായി സ്വീകരിക്കുക. അതിനാരുള്ളൂ സാഹിബില്ല, ഒരു മുഅ്മിനെ അല്ലാതെ നീ സ്വാഹിബാക്കരുത്. നിന്റെ ഭക്ഷണം കഴിക്കുന്നത് തഖയ്യു മാത്രമായിരിക്കണം, നിന്റെ ഭക്ഷണം കഴിക്കുന്നത് തഖയ്യായിരിക്കണം, അല്ലാഹുവിനെ പേടിക്കണോ ആയിരിക്കണം. സുയൂത്തി റഹ്മഹുള്ളത് പ്രത്യേകം വിശദീകരിച്ചു, നമുക്ക് വരാവുന്ന റിസ്കാലുണ്ട്, ഇനി പാവങ്ങൾക്ക് ഒന്നും കൊടുക്കൂല എന്നുള്ളതാകരുത്. പാവങ്ങൾ നോക്കുമ്പോഴത്തേനും അഖിലു സുന്നെ പെട്ടവനാണോ അവനെ കൊടുക്കുള്ളൂ എന്ന് പറയരുത്. വീട്ടിൽ യത്തീംഖാനയ്ക്ക് പിരിയുന്ന അഖിലു സുന്നന്റെ ആണോ എന്ന് ചോദിക്കരുത്. അതൊരു യത്തീമാണെങ്കിൽ, അതൊരു പാവമാണെങ്കിൽ, അല്ലെങ്കിൽ മിസ്കീനാണെങ്കിൽ, ഏത് കാഫിർ ആണെങ്കിലും കൊടുക്കണം. അതിനിതെതിരല്ല. രണ്ട് തരം ത്വആമുണ്ട്. ഒന്ന് ത്വആമുൻ നഫഖ, നഫഖത്ത് നമ്മൾ ചെലവഴിക്കുക എന്നുള്ളത്, പരലോകത്ത് കൂലിയിട്ടാൻ വേണ്ടി ചെലവഴിക്കുന്ന നഫഖത്ത്, വാജിബത്തായ നഫഖത്തുകൾ, മിസ്കീന് കൊടുക്കുന്നത്, യതീമിന് കൊടുക്കുന്നതൊക്കെ അതാ. രണ്ട് മറ്റേതൊന്നുണ്ട് ത്വആമുൽ മഹബ്ബ, സ്നേഹത്തിന്റെ ഒരു ഭക്ഷണത്തിന് വിളിയും. ഈ ത്വആമുൽ മഹബ്ബ എന്നുള്ള വിളിക്ക് കണ്ട ചെങ്ങായിമാരെ മുഴുവൻ നമ്മൾ കൂട്ടും. അങ്ങനെ ചെങ്ങായിമാരായി കൂട്ടാനുള്ളത് ആരേ ഉള്ളൂ? അത് നിന്റെ ഭക്ഷണം അങ്ങനെ വിളിച്ചു വരുത്തി കഴിക്കുകയാണെങ്കിൽ ത്വആമുദ്ദഅ്വ എന്നതിന് പറയും. ദഅ്വത്തിന്റെ ക്ഷണിച്ചു വരുത്തി കൊടുക്കണ ഭക്ഷണം, മറ്റേത് വന്നു വാങ്ങി പോണവരുതാ. ക്ഷണിച്ചു വരുത്തി കൊടുക്കുകയാണെങ്കിൽ നീ കൊടുക്കുന്നത് ആർക്കായിരിക്കണം? അള്ളാഹനെ പേടിക്കണമെന്ന് കൊടുക്കി. ക്ഷണിച്ചു വരുത്തി കൊടുക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ തക്വയുള്ളവന് കൊടുക്കണം. നീ സഹവസിക്കേണ്ടത് മുഅ്മിനോടുമായിരിക്കണം. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, അൽ മർഉ ഫി ദീനി ഖലീലിഹി ഫലിയൻദു അഹദുക്കും മൻ യുഖാലിൽ, ഓരോരുത്തരും തന്റെ ഖലീലിന്റെ ദീനിലാണ്. യൗമ യഅബ്ദു ളാലിമു അലയദി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല يا ويلتا ليتني لم لم اتخذ فلانا خليلا لقد اضلني عن الذكر بعد اذ جاء. പരലോകത്ത് ഒരാൾ ഖേദിച്ച് കൈകടിക്കുന്ന അവസ്ഥ വരും. ഞാൻ റസൂലുള്ളാന്റെ മാർഗം പിന്തുടർന്നിരുന്നെങ്കിൽ, ഇന്നവനെ ഞാൻ എന്റെ ഖലീലായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഒരുത്തനെ ഖലീലായി സ്വീകരിച്ചത് കൊണ്ട് നന്മയിൽ നിന്ന് നമുക്ക് പല നഷ്ടവും വരും. അതുകൊണ്ട് നോക്കണം ആരെയാണ് കൂട്ടുകൂടേണ്ടത്. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആരെയാണ് ഖലീലായി സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ശരിക്കും പരിശോധിക്കണം. ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അയാളെ കൂടെയുള്ള ചെങ്ങായിന് അറിഞ്ഞാൽ മതി. ഓരോരുത്തരെ മനസ്സിലാക്കുക ആരെ കൂടെ കൂട്ടുകൂടുന്നുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. ദുനിയാവിന്റെ വിഷയത്തിലാണെങ്കിൽ നമ്മൾ നോക്കും, മോളെ കെട്ടിച്ചു കൊടുക്കാനാണെങ്കിൽ. ദീനിന്റെ വിഷയത്തിൽ നമുക്കതൊരു പ്രശ്നമല്ല. ദുനിയാവിന്റെ വിഷയത്തിൽ മോളെ കെട്ടിച്ചുറക്കാനോ കച്ചവടം തുടങ്ങാനോ ആണെങ്കിൽ നമ്മൾ നോക്കും, പക്ഷെ അവന്റെ കൂട്ടുകാർ കൊള്ളൂലട്ടോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല. പിന്നെ കെട്ടിച്ചുറക്കൂല, പിന്നെ കച്ചവടം നടത്തൂല, ഇടപാട് നടത്തൂല, ഒന്നും നടത്തൂല. അതേസമയത്ത് ദീന്റെ വിഷയത്തിലോ അവനാള് നല്ലവനാണ്, വിദേശത്തുകാരോട് കൂടെ നടക്കണമെങ്കിലും എന്താ പറയാ, ആ മൂപ്പര് സുന്നത്തിന്റെ ആളാണ്, വിദേശത്തുകാരായ കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ടെന്നുള്ളൂ, അങ്ങനെ സംഭവം ഉണ്ടാവില്ല. അല്ലർവാഹു ജുനൂദു മുജന്നദ, അർവാഹകൾ എന്ന് പറഞ്ഞാൽ ജുനൂദും മുജന്നദ, അത് സൈന്യങ്ങൾ എങ്ങനെയാണോ സജ്ജീകരിക്കപ്പെടുന്നത് അതുപോലെ സജ്ജീകരിക്കപ്പെടും. നിങ്ങൾ വിചാരിക്കണ്ടോ ഈ ഇരിക്കുന്ന ഇരുത്തം വെറുതെ ഇരിക്കുന്ന ഒരു പള്ളിയിലാണ് കയറിയാൽ നിറച്ച ആളുകൾ ഉണ്ടെങ്കിലും ഒരു സാഹിബുസുന്നന്റെ അടുക്കലേക്ക് എത്തും അവൻ അറിയാതെ തന്നെ. ഏത് തിരക്കിലും ഏത് ഹജ്ജിന്റെ കസറ സമയത്ത് പോയാലും അവിടെ എത്തും, അവിടേക്ക് എത്തും, അതിന് തൗഫീഖ് കിട്ടും. ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും അവരൊന്നിച്ചിരിക്കും. അല്ലർവാഹു ജുനൂദു മുജന്നദ മാ തആല ഫമിൻഹ ഇഅ്തറഫ് ഇഅ്തലഫ് വമാ തനാകറ മിൻഹ ഇഖ്തലഫ്. അതിന് പരസ്പരം ഒന്നൊന്നിനോട് യോജിക്കുന്നത് തമ്മിൽ കൂടിയിണങ്ങും, ഒന്നൊന്നിനോട് വിയോജിച്ച് നിൽക്കുന്നത് തമ്മിൽ വേർപിരിയും. സൈന്യം സജ്ജീകരിക്കുന്നത് എങ്ങനെയാ? കാലാൽപ്പട, ആ നിലയിൽ കാലാൽപ്പട മാത്രമേ ഉണ്ടാവുള്ളൂ. കുതിരപ്പടയിൽ കുതിരകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന്റെ ഇടയിൽ ഒരു കാലുണ്ടാവില്ല. അമ്പെയ്ത്തുകാരാണെങ്കിൽ ഫുള്ളാണ് അമ്പെയ്ത്തുകാരായിരിക്കും. അങ്ങനെ അത് സജ്ജീകരിക്കുക എന്നതുപോലെ ഓരോരുത്തരും തന്റെ ഹൃദയങ്ങൾക്കുള്ളിലുള്ള അഖീദയും മൻഹജൊക്കെ എന്താണോ അതിനനുസരിച്ചുള്ള ആൾക്കാരോടൊക്കെ കൂട്ടുവരും, കൂട്ടുവരും. സ്വാഭാവികമായിട്ട് അങ്ങനത്തെ തിരിഞ്ഞെത്തുള്ളൂ, മറ്റൊരിടത്തേക്ക് എത്തൂല, അടുക്കാൻ കഴിയില്ല. ചില ആളുകൾ പറയും എനിക്ക് മൂപ്പരിടത്തേക്ക് അടുക്കാൻ കഴിയണില്ല. അടുക്കാൻ കഴിയാത്ത ഉള്ളിൽ വേറെന്തുണ്ടായിട്ടാണ് എന്ന് മനസ്സിലാക്കിക്കോ. ഇഖ്ലാസ് സുഖുക്കും നന്ദാക്കിക്കോ എന്ന് അടുക്കാൻ കഴിയും. അതിന്റെ രൂപത അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, സുഹബത്തുൽ അഖിയാർ, നല്ലവരുടെ കൂടെ സുഹബത്ത്. സുഹബത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ മുജാലസ, അവരുടെ കൂടെ ഇരിക്കുക. നമുക്കിന്ന് മുജാലസ എന്നുള്ളത് നഷ്ടപ്പെട്ടു പോയ വലിയൊരു 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 എന്താ പറയുക, ഒരു കിത്താക്കനിയാണ്, അല്ലെങ്കിൽ വലിയൊരു ഒരു അമൂല്യ സ്വത്താണ്. എന്തുകൊണ്ട്? നമ്മുടെ മേൽ മാദ്ദ ഖലബ അലൈനൽ മാദ്ദ ഖലബത അലൈനൽ മാദ്ദ, ഈ മെറ്റീരിയലിസം എല്ലാം നമുക്കിന്ന് ഇപ്പൊ മെറ്റീരിയലാണ്. അപ്പല്ല അങ്ങനെ കിട്ടിയാൽ മതി, ഇപ്പോ അതിന്റെ റൂഹ നമുക്ക് വേണമെന്നില്ല. മാദ്യായിട്ട് ആ കാര്യം നടന്നാൽ മതി. ഇതാണ് മൊത്തം ദുനിയാവിന്റെ സുന്നത്ത്. സംഭവം നടന്നാൽ പോലെ എങ്ങനെയായാലും വേണ്ടില്ല എന്നുള്ളത്. ഓരോന്നിന് അതിന്റെ റൂഹല്ലേ, അത് പോയി പോക. പ്രത്യേകിച്ച് ഇൽമിന്റെ കാര്യത്തിൽ അഹ്ലു സുന്നയുടെ അഹ്ലുൽ ഇൽമിന്റെ മുജാലസ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ വിചാരിക്കും ഓൺലൈനിൽ കാര്യം കേൾക്കാം, ഇതിനെപ്പത്തിനും റെക്കോർഡായിട്ട് കിട്ടുമല്ലോ. ചില ആളുകൾ പണ്ട് പറയാറുണ്ടായിരുന്നു ഈ ഹദ്ദാദിയത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാലോ എത്ര വലിയ ഫിത്നയാണ്. സലഫികളുടെ ദഅവത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഫിത്നകളിൽ ഏറ്റവും അശർറായ ഈ കാലഘട്ടത്തിലെ ഫിത്നയാണ് ഹദ്ദാദിയത്ത്. ഇതിന്റെ മുമ്പിലേക്ക് വരുന്നതിന്റെ ഈ ഇപ്പോ ഈ ഫിത്ന എന്നുള്ളത് ശരിക്കും എല്ലാവർക്കും മനസ്സിലാകുന്ന വിധം ലാഹിറ. ഇതിന്റെ നാമ്പ് പൊട്ടി മുളച്ചു വരുന്ന സമയത്ത് ആദ്യം തുടങ്ങിയ അവസ്ഥ എന്തായിരുന്നറിയോ? ചില ആളുകൾ വരും, അവർ ഇൽമിന്റെ മജ്ലിസിൽ നിന്നും ഉഴലമാക്കളുടെ അടുത്തുനിന്നൊക്കെ വിട്ടിങ്ങനെ പോകും. പോകുന്നത് കാണുമ്പോൾ വിളിച്ചു ചോദിച്ചാൽ പറയും, ആരടുത്തു നിന്ന് അൽമു സ്വീകരിക്കണം, നിങ്ങൾ എവിടെ പഠിക്കണം എന്ന് ചോദിച്ചാൽ, ഞാൻ കിബാറുകളുടെ അടുത്തുനിന്നാണ് അൽമു സ്വീകരിക്കുന്നത്. നല്ല കാര്യമാണ്, കിബാറുകളുടെ അടുത്ത് നിൽക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഞാനിവിടെ ഉള്ള സാധാരണ ഇവിടെ ഉള്ള മജ്ലിസുകളിലും നിൽക്കാറില്ല, കിബാറുടെ അടുത്ത് അൽമു സ്വീകരിക്കാം. ആരടുത്ത് നിന്ന് അൽമു സ്വീകരിക്കുന്നത്? ഷെയ്ഖ് ബിൻ ബാസ്, ഷെയ്ഖ് അൽബാനി, ഇബ്നു സൈമി, ആഹാ, അവരൊക്കെ എവിടെ ഉള്ളത്? അവരൊക്കെ മണ്ണിന്റെ അടിയിലാണ്. പിന്നെങ്ങനെയാണ് അപ്പത്? ഓരോ കാസറ്റുകൾ കേട്ടിട്ടാണ് ഞാൻ പഠിക്കണം എന്ന് പറയുമായിരുന്നു. അത്തരം ആളുകൾ പിന്നെ എവിടെ എത്തി എന്നുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി, ലാഹറായിട്ട് അവര് വന്നത്. ഇതുപോലത്തെ ചില അസുഖങ്ങൾ നമ്മളെ വന്ന് ബാധിക്കും. നമുക്കൊന്നും കിട്ടാനില്ല. ഇപ്പൊ എത്ര കുറെ ദീർഘദൂരം പോയിട്ട് യാത്ര ചെയ്തിട്ട് 10 മിനിറ്റ്, 20 മിനിറ്റ്, 1 മണിക്കൂർ, 2 മണിക്കൂർ അത്രയല്ലേ കിട്ടാനുള്ളൂ. ഇത് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ നടക്കും, എന്റെ ഇതൊന്നും മുടങ്ങൂല. എന്റെ ബിസിനസ്സൊക്കെ നടക്കണതിന്റെ ഇടയിൽ ചെവിയിൽ തന്നെ വെച്ചാൽ മതിയല്ലോ, ലൈവായിട്ട് ഞാൻ അവിടെ ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് പോകേണ്ട ചില ആൾക്കാർ. അജിർ എന്ന് പറയുന്നത് അങ്ങനെ കിട്ടണ ചിലരല്ല. അജിർ എന്ന് പറയണതിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അത് അവിടെ ചെല്ലുമ്പോൾ ഇതേമാതിരി ആയിരിക്കും. ഒന്ന് അജിർ കൊടുക്കണത് ലൈവായിരിക്കും, മറ്റേത് അജിർ കൊടുക്കണത് അത് തന്നെ ആയിരിക്കും. അത് തമ്മിൽ വ്യത്യാസം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ഒന്നും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ മാലായുദ്രക്കുല്ലുഹുലായുത്രക്കുജുല്ലു, മുഴുവൻ കിട്ടാത്തത് മുഴുവൻ ഒഴിവാക്കുക എന്നുള്ളത് ഒരു മുഅ്മിന്റെ രീതിയല്ല. മുഴുവൻ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്നത് പോലെ കിട്ടുന്ന അവസ്ഥയിൽ എങ്കിലും നന്മ സ്വീകരിക്കും. അതിന് പെട്ടതാണത്. തീരെ കിട്ടാൻ കഴിയാത്ത ഈ മജാലിസുകളിൽ വന്നെത്താൻ കഴിയാത്ത ആളുകളാണെങ്കിൽ അവരതിന്റെ ഹൈർ കിട്ടും. അതിനെതിരുള്ളവരാണെങ്കിൽ ഇത് അദ്ദേഹത്തിന്റെ ഒരു ഉദറായിട്ട് കരുതിയാണ്. ഏറ്റവും വലിയ എക്സ്ക്യൂസ് എന്നുള്ളത് എന്താണ്? ലൈവ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പോയിരുന്ന് പഠിക്കൊന്നും വേണ്ട. ഫോൺ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ എക്സ്ക്യൂസ്. അതുകൊണ്ട് പോയി ചോദിക്കൊന്നും വേണ്ട, നമുക്ക് വിളിച്ചു ചോദിച്ചാൽ മതി, പിന്നെ ഓരോ മേലെ കുതിരയേറാലോ എന്നാണ്. ഇത് നമുക്ക് ഒരുപാട് നന്മകൾ നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. നല്ലവരുടെ കൂടെ, അതായത് ആരുമായിക്കൊള്ളണം എന്ന് പോലും ഇല്ല. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ഒരു മനുഷ്യൻ തന്റെ ഒരു മുസ്ലിമായ സുന്നത്തിലുള്ള ഒരു സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടി മാത്രം, സിയാറ എന്നുള്ളത് മാത്രം, മൻസാറ അഹാഹു, തന്റെ സഹോദരൻ ആര് സിയാറത്ത് ചെയ്യുന്നോ, ദൂരമുള്ളൊരു നാട്ടിലേക്ക് പോയിട്ട് സിയാറത്തിന് വേണ്ടി മാത്രം അവനെ കാണുക, അവന്റെ അടുക്കൽ ഇരിക്കുക, അങ്ങനെ ഒരു അഹ്ലു സുന്നപ്പെട്ട രണ്ടാളുകൾ തമ്മിൽ ഇരുന്നാൽ അവര് വെറുതെ പോകില്ല, ഒരു ഫായിദില്ലാതെ പോകില്ല. അവര് തമ്മിൽ പിരിയുന്ന ഒരാൾ വന്ന് ഒരാളുടെ അടുക്കൽ താമസിച്ച് പിരിഞ്ഞു പോകുമ്പോഴേക്കും സൂറത്തുൽ ആസ്ഉർ കൊണ്ടെങ്കിലും വസിയത്ത് നൽകിയിട്ടേ പോകുള്ളൂ. എന്തെങ്കിലും ഒരു നന്മതിൽ നിന്ന് ഉണ്ടാകും ഉറപ്പാ. അങ്ങനെ അതിനുവേണ്ടി മാത്രം പോയി, മലക്കുകൾ അവന്റെ വഴിയിൽ വെച്ച് അവനെ കണ്ടുമുട്ടും, അവനോട് മുസാഫഹത്ത് നൽകും, അവനോട് ചോദിക്കുന്നു എന്തിനാണ് പോയത്, ഞാൻ നിന്റെ സ്ഥലത്ത് എന്റെ ഒരു സഹോദരനൊക്കെ, നിനക്ക് ആ നാട്ടിൽ വേറെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. നിനക്ക് അവിടെ എന്തെങ്കിലും ഒരു കച്ചവടത്തിന് താല്പര്യമുണ്ടോ? ഇല്ല. നമുക്ക് നേരെ തിരിച്ചാണ്. അതവരെ ആരിമിന്റെ അടുക്കൽക്ക് പോകുമ്പോൾ ഉള്ളിലൊരു കച്ചവടം ഉള്ളിൽ വെച്ചെങ്കിലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ കുറെ ആൾക്കാർ ഒന്നിച്ച് ദർശന വരുന്നല്ലേ, അവിടെ എന്തെങ്കിലും വകുപ്പ് ഉണ്ടാക്കാറോ? ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതന്നെ ആദ്യം തുടങ്ങുന്നത്. ഇതിനൊന്നുമില്ലാതെ അള്ളാഹുവിന്റെ അള്ളാഹുവിലുള്ള സഹോദരൻ അൽ അഖുഫില്ലാ, അള്ളാഹുക്ക് വേണ്ടി സ്നേഹിക്കുന്നവൻ, അവനെ കാണാൻ വേണ്ടി മാത്രമായിട്ട്. നിങ്ങൾ നോക്കണം, അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് നമുക്കൊക്കെ കേട്ടു പരിചയമുള്ള ദീർഘമായ ഒരു ഹദീസ് ഉണ്ട്. ഉസീകും ബിതഖ്വല്ലാഹി വസ്സമി വത്വാഅ എന്ന് തുടങ്ങുന്ന ദീർഘമായ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ള വസിയ്യത്തും ബിദഅത്തിനെതിരെയുള്ള വസിയ്യത്തും, അത് ആ ഹദീസ് റിവായത്ത് ചെയ്യുന്നിടത്ത് അതിന്റെ സിയാക്കിൽ നമുക്ക് കാണാം. രണ്ട് താബിഴി വര്യന്മാരായ പണ്ഡിതന്മാർ, ചില്ലറക്കാരല്ല അവർ, ഉലമാക്കളാണ് അവർ, മുഹദ്ദിസീങ്ങളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഹംയ അദ്ദേഹത്തിന്റെ സാഹിബ്, രണ്ടാളും കൂടി സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ആരെ? ഇർബാൽ ഇബ്നു സാരിയ റളിയല്ലാഹു തആല അൻഹുവിനെ. ഇർബാൽ ഇബ്നു സാരിയയുടെ അടുക്കൽ ചെന്നിട്ട് അവർ പറഞ്ഞ വാക്ക് നമുക്ക് വലിയൊരു കാണിതയാണ്, ഒരു അസുല. അതൈനാക് സാഇറൈൻ വആഇദൈൻ വമുഖ്തബിസൈൻ, ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് സാഇറൈൻ, നിങ്ങളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. സിയാറ ഉഖവിയ, സിയാറത്തില്ല. നമുക്കെന്ത് സിയാറത്ത് എന്ന് പറഞ്ഞാൽ വേറെ ചിലതാണ് ഓർമ്മ വരിക. ആ സിയാറത്ത് മാത്രം അറിയുള്ളൂ, തന്റെ ശിർക്കും കുഫ്റിനുള്ള സിയാറത്ത് മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിലുള്ള സിയാറ, സിയാറ ഉഖവിയ. വഅഇദൈൻ, അദ്ദേഹം രോഗാസന്നനായി കിടക്കുന്ന സമയം, അതുകൊണ്ട് ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഞങ്ങൾക്കുണ്ട്. അത് സിയാറക്ക് പുറമെയാണ് അവർ പറഞ്ഞത്. ദിശയിൽ മൂന്നാമത്തേത്, താങ്കൾ ഒരു ആലിമാണ്, സഹാബിയാണ്, താങ്കളിൽ നിന്ന് റസൂലുള്ളാഹിയുടെ ഹദീസ് ഇഖ്തിബാസ് ചെയ്യാൻ, അതിന്റെ വെളിച്ചം കൊളുത്തിയെടുക്കാൻ കൂടിയാണ്. ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് ആകെ അവർ ചെന്നത്. ഇതായിരിക്കണം ഒരു ആലിമിന്റെ അടുക്കൽ പോയാൽ ഒരുപാട് കിട്ടാനുണ്ട്, നല്ലവരോടുള്ള സുഹൃത്തിന് ഒരുപാട് കിട്ടാനുണ്ട്. നമ്മുടെ ഉറുബത്തിലാണ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഉറുബത്തിലാണ്. ആ ഉറുബത്ത് നീങ്ങ, അതിനൊരു ആശ്വാസം കിട്ടുന്ന സമയമാണ്. എത്രത്തോളം ആശ്വാസം ഉണ്ടെന്ന് അറിയുക? മുൻപുള്ള ആളുകൾ, നമ്മുടെ സലഫുകൾ, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മുക്കിന്റെ മൂലയിൽ ഒരു അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് കേട്ടാൽ അവർക്ക് സലാം പറഞ്ഞയക്കും. നമുക്കിന്ന് ഫാഷനാണ് സലാം പറഞ്ഞു കിട്ടും. സലാം പറഞ്ഞിട്ടുണ്ടോ? ആ പറയലാം. ഇതതിനല്ല. സലാം എന്ന് പറയുന്നത് ഉള്ളിലെ മഹത്തത്തിൽ നിന്ന് വരുന്നതാണ് ദുആയ. അതാർക്കാണ് കൊടുത്തയക്കുന്നത്? എന്റെ ഒരു സഹോദരൻ, അഹ്ലുസുന്നയിൽപ്പെട്ട ഒരു സഹോദരൻ ഉണ്ടെന്നറിഞ്ഞാൽ അവർക്ക് കൊടുത്തയക്കുന്നത്. അതവർക്കുള്ള ആ ഗുർബത്തിനെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന ഒരാശ്വാസം, ആശ്വാസം. പുലമാക്കൾ എന്തിനും ഇവിടെ ഉള്ളവർക്ക് സലാം പറഞ്ഞു, സലാം പറഞ്ഞു വിടുന്ന എന്തിനേയും സലാം പറഞ്ഞു വിടല്, അവർക്കുള്ള ആ ഹുബ് അത് വെളിവാക്കുന്നതിന് അതൊരാശ്വാസം. എന്നതുപോലെ ഗുർബത്തിലുള്ള ആളുകൾക്കുള്ള ആശ്വാസമാണ് അവർക്ക് അഹ്ലുസുന്നയിൽപ്പെട്ടവരോടുള്ള സുഹബത്ത് എന്നാണ്. ആ സുഹബത്ത് വെറും സുഹബത്താകരുത്. സുഹബത്ത് എന്തിനാണ്? നല്ലവരോടുള്ള സുഹബത്ത് എന്നുള്ളത് അവരെ എക്തിദാ ചെയ്യുന്നതിനല്ലെങ്കിൽ പിന്നെ അതുകൊണ്ടൊരു ഗുണമില്ല, പിന്നെ അതുകൊണ്ടൊരു ഗുണമില്ല. ഇനി വേറെ ചില ആളുകളുണ്ട്, നല്ല മനുഷ്യന്മാരിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരെ സുഹബത്തിന് തൗഫീഖ് കിട്ടും. അത് മക്ക തന്നെ പോകാനും മദീന തന്നെ പോകാനും അല്ലെങ്കിൽ റിയാദിൽ പോകാനും ഷെയ്ഖ് ഫൗസാന്റെ അടുക്കൽ ഇരിക്കാനും ഷെയ്ഖ് റബീന്റെ അടുക്കൽ ഇരിക്കാനും ഒക്കെ ഇരിക്കും. അവരുടെ സുഹൃത്തിന് വരെ തൗഫീഖ് ഉണ്ട്. എന്നാ അവരുടെ എന്തെങ്കിലും ഒരു ഫിഴയിൽ ഇഖ്തിദാ ചെയ്യാനുള്ളതില്ലെങ്കിൽ, അവരുടെ നന്മകൾ മാതൃകയാക്കാനല്ലെങ്കിൽ പിന്നെന്തിനിരിക്കുന്നറിയോ? കുറച്ചു ദിവസം കഴിഞ്ഞ് അങ്ങനെ പുറപ്പെടും, ഇമെയിലായിട്ടും ഫേസ്ബുക്കായിട്ടും കുറെ കുശുമ്പും കുറെ പരദൂഷണവും കുറെ ഏഷണിയും അത് കിട്ടും. വേറെ ഒന്നും കിട്ടൂല. നന്മകളല്ല നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ അതിന് മാതൃകയാക്കാനല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മറ്റേത് കിട്ടും. ഒരു മനുഷ്യന്റെ കൂടെയാണ് സഹവസിക്കുന്നത്, സ്വാഭാവികമായിട്ട് അവരുടെ നന്മ മാതൃകയാക്കാനില്ലെങ്കിൽ പിന്നെ കുറച്ചെന്തുണ്ടാവും? മലക്കുകളല്ല, കുറച്ച് തിന്മകളൊക്കെ കിട്ടാണ്ടാവും. ദേഷ്യം പിടിച്ചതും മോശം പറഞ്ഞതും ഒക്കെ ആയിരിക്കും പിന്നെ അവർക്ക് പറയാനുണ്ടാകുക. അത് ഉപന്യാസം എഴുതിയിട്ട് ലോകം മുഴുവൻ പ്രത്യേകിക്കാനായിരിക്കും ഇവർ നടക്കുക. അതെന്തുകൊണ്ടുണ്ടാകുന്നതാ? ഈ തൗഫിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാ. എത്രയോ ആളുകൾ നിങ്ങൾക്ക് കാണാം, ഉലമാക്കളുടെ മജാലിസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന മുഖങ്ങളൊക്കെ പിന്നെ അവിടെ കാണൂല. പിന്നെ കുറെ കഴിവ് മനസ്സിലാവും അവരവിടെയല്ല ഉള്ളത് എന്ന് മാത്രമല്ല, എതിർചേരിയിൽ നിന്നിട്ട് ഇവർക്ക് അതിൽ തന്നെ വിട്ടുകൊണ്ടിരിക്കുകയാണ് അമ്പുകൾ നിന്ന്. എവിടുന്ന് പോയി, ആർക്ക് പോയി? ആ ഉലമാക്കൾക്ക് ഒരു മാറ്റവും സംഭവിച്ചതായിട്ട് അവരെ സംബന്ധിച്ച് സാക്ഷി നിന്ന അവരെക്കാൾ മെച്ചപ്പെട്ട ആളുകൾ തിരിച്ച് സാക്ഷി നിന്നിട്ടില്ല. നേരെ മറിച്ച് നഷ്ടപ്പെട്ടു പോയത് ആർക്കാണ്? ഇത് നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നല്ലവരോടുള്ള സുഹൃത്തിന് തൗഫീഖ് ലഭിച്ചിട്ട് പിന്നെ അത് നഷ്ടപ്പെട്ടു പോകാന്നുള്ളത് എവിടുന്ന? അവരുടെ അഫ്ആലുകൾ, അവരുടെ നല്ല കർമ്മങ്ങൾ, നന്മകൾ അത് മാതൃകയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവരുടെ ന്യൂനതകൾ തിരയാന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അത് ചെയ്യാൻ നമുക്ക് സമയമുണ്ടാകുള്ളൂ. നന്മകൾ മാതൃകയാക്കി നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ന്യൂനതകൾ അന്വേഷിക്കാൻ സമയം കിട്ടൂല. കാരണം അത്രത്തോളം ഉണ്ടാവും അവരുടെ ഉള്ള നന്മകളെങ്കിലും. ഉള്ള കുറച്ചാണെങ്കിൽ അവരുടെ അടുത്ത് നന്മ ഉണ്ടാകും, സുന്നത്ത് ഉണ്ടാകും, റിൽമുണ്ടാകും. അത് നിങ്ങൾ മാതൃകയാക്കാനും പഠിക്കാനും അമൽ ചെയ്യാനും വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ തിന്മ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കാണാൻ കഴിയില്ല. അതെങ്ങനെയാ പോയത്? ഇല്ലാണ്ടല്ല പോയത്, ഇസ്തിഗ്ഫാർ, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് പോകും. ഒരു തിന്മ അവരുടെ അടുത്ത് വന്നാൽ തന്നെ ഗഫറ അല്ലാഹു ലക്, യർഹമ അല്ലാഹു അലൈക, അല്ലാഹു അർഹം വാലിദൈക എന്ന് പറഞ്ഞ് പുറത്തു കൊടുക്കാനും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ അവരടുക്കൽ നിന്ന് എന്തെങ്കിലും രഹസ്യമായിട്ട് വേറെ ആരുമറിയാത്തൊരു തിന്മയാണ്, രഹസ്യമായിട്ടാണ് അവർ അറിഞ്ഞതെങ്കിൽ പോലും അത് മറച്ചു വെച്ചിട്ട് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാനും നടക്കും. അതെപ്പോഴേ കഴിയുള്ളൂ അവരുടെ നന്മകൾ മാതൃകയാക്കുമ്പോഴേ. നേരെ മറിച്ച് നല്ല ആളുകളുടെ കൂടെ നടന്നു പോയി ജീവിച്ചു പോയി അവരുടെ നന്മകൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അബൂ ത്വാലിബിന് പോലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച് എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ട് പോയി. ഇത് നമ്മളൊരു സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ടാവൂല, കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് നമ്മൾ കരുതും. എന്നിട്ട് അവസാനം എന്ത് കൂടെ നടന്നിട്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ കൂടെ നടക്കാത്ത, കൂടെ നടക്കാൻ ആഗ്രഹമുള്ള, കൂടെ നടക്കാത്ത, ദൂരങ്ങളിൽ നിൽക്കുന്നവർക്ക് കിട്ടിയ ഫായ്ദ പോലും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതൊരു തൗഫീഖ് നഷ്ടപ്പെടുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. കൂടെ നിങ്ങൾക്ക് കിട്ടിയോ, കിട്ടിയ സമയം, നല്ലവരായ ആളുകളെ കിട്ടിയാൽ അവരുടെ അടുക്കൽ എന്ത് നന്മണ്ടോ, അവരുടെ അടുക്കലുള്ളത് ഇബാദത്ത് നല്ല നിലക്കുണ്ടെങ്കിൽ അത് മാതൃകയാക്കി, അവരടുക്കൽ എളിമാണുള്ളതെങ്കിൽ യാതൊരു സംശയമില്ല അത് കൊളുത്തിയെടുക്കി. ഇനി അവരുടെ അടുക്കൽ ഒന്നുമില്ല, വെറും സുഹൃത്ത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന അള്ളാന്റെ അടുക്കൽ നിന്ന് കിട്ടാവുന്ന അജ്ർ വാങ്ങി ആ ഒരു ഉപകാരം എടുത്തിട്ടില്ലെങ്കിൽ അവരുടെ അഫ്ആലുകൾ, സ്വാലിഹീങ്ങളായ നല്ല ആളുകളുടെ അഫ്ആലുകൾ ഇഖ്തിദാഇ ചെയ്തിട്ടില്ലെങ്കിൽ ആ മുജാലസ കൊണ്ട് ഒരു ഖൈറുമില്ല, നഷ്ടം മാത്രമാണ് ഉണ്ടാകുക. വലിഖ്തിറാർ ബി സുഹ്ബത്തി സ്വാലിഹീൻ വതർക്കുൽ ഇഖ്തിദാ ബി അഫ്ആലി ഫിആലിഹി. ഇതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തേത് വഇദ്ബാറു ദുനിയ അൻഹു വഹും യത്തബിഊനഹ, ദുനിയാവ് അവരടുക്കൽ നിന്ന് തിരിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ദുനിയാവ് അവരുടെ അടുക്കൽ നിൽക്കല്ല, ദുനിയാവ് പിന്തിരിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും, അവരതിന്റെ പിന്നാലെ പായുകയാണ്. അത് അള്ളാന്റെ തൗഫീഖ് നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിൽപ്പെട്ടാണ്. ദുനിയാവ് നിങ്ങൾക്ക് കിട്ടൂല എന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോയാലും അതിന്റെ പിന്നാലെ പോകും. അതേസമയത്ത് ആറാമത്തെ കാര്യം ഇഖ്ബാലുൽ ആഖിറ അലൈഹി മുഹമ്മദ് അരീദുൻ അൻഹ, അതുമായി ബന്ധപ്പെട്ട് തന്നെ ആഖിറത്ത് അവരുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർ മുഖം തിരിച്ച് പോയിക്കൊണ്ടൊക്കെയാണ് കാണാത്ത മാതിരി. മരിക്കാനായി എന്ന് പറഞ്ഞ് കിടക്കണോന് പോലും ഒരു 99 വയസ്സായി എന്നാ പോലും 100 തികക്കണം എന്നുള്ള ആഗ്രഹമല്ലേ? അല്ലാതെ ഇനിയെങ്കിലും മരിച്ചു പോകുമല്ലോ എന്നുള്ള പ്രതീക്ഷയില്ലല്ലോ. പരലോകം മുന്നിലേക്ക് വരുന്നുണ്ട്, അതിനനുസരിച്ച് എന്തെങ്കിലും ഒരുക്കി വെക്കണം. അതല്ല, ദുനിയാവ് നമ്മളിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളതിന്റെ പിന്നാലെ പായും. ഇത് തൗഫീഖ് നഷ്ടപ്പെടുന്ന കാര്യത്തിൽ പെട്ടതാണ്. ഞാനത് അവസാനിപ്പിക്കുകയാണ്. 6 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഷഖീഖ് ഇബ്നു ഇബ്രാഹിം റഹിമഹുല്ല പറഞ്ഞു, മുഗലിക ബാബു തൗഫീഖ് അനിൽ ഖൽഖ് മിൻ സിത്തത്തി അഷ്യാ, പടപ്പുകളെ തൊട്ട് തൗഫീഖിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടത് 6 കാര്യങ്ങളിലൂടെയാണ്. ഇസ്തിഗാലുഹും ബിൻ നിഅമത്തി അൻ ശുക്രിഹ, നിഅമത്തിൽ അവർ വ്യാപൃതരായിരിക്കുന്നു അതിന് നന്ദി കാണിക്കുന്നതിനെ തൊട്ട്. വറഗബത്തുഹും ഫിൽ ഇൽം വതർക്കുഹുമുൽ അമൽ, ഇൽമിൽ അവർക്ക് വല്ലാത്ത താല്പര്യം, അമൽ അവർ ഒഴിവാക്കുകയും ചെയ്യുന്നു. വൽ മുസാറഅത്തു ഇലൽ ദംബ് വതഖീറു തൗബ, തിന്മയിലേക്ക് അവർ ധൃതി കാണിക്കുന്നു, തൗബ ചെയ്യുന്നത് അവർ പിന്തിപ്പിക്കുകയും ചെയ്യുന്നു. വല്ലിഖ്തിറാറു ബിസുഹ്ബത്തി സ്വാലിഹീൻ വതർക്കുൽ ഇഖ്തിദാ ബിഫിആലിഹിം, സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ സഹവസിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ മാത്രം വഞ്ചനയിലകപ്പെട്ട് കാലം കഴിക്കുന്നു, അവരുടെ അഫ്ആലുകൾ അവരുടെ പ്രവൃത്തികൾ മാതൃകയാക്കുന്നില്ല. വൈദുബാഉ ദുനിയ അൻഹും വഹും യത്തബിഊനഹ, ദുനിയാവ് അവരിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നു, അവരതിന്റെ പിന്നാലെ പായുന്നു. വൈഖബാലുൽ ആഖിറ അലൈഹിം, പരലോകം അവരിലേക്ക് മുന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. വഹും മുഅരിദൂന അൻഹ, അവരതിനെ തൊട്ട് തിരിഞ്ഞു കളയുകയുമാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ എന്നിട്ട് പറഞ്ഞു, കൊൽത്തു, ഞാൻ പറയട്ടെ, വാസ്ലു ദാലിക, ഈ ആറ് കാര്യങ്ങളുടെയും അസ്ലു, അദ്മുർ റഗ്ബ വറഹ്ബ, റഗ്ബത്തും റഹ്ബത്തും ഇല്ലാതായി തീരണം. റഗ്ബത്തും റഹ്ബത്തും, എന്താ റഗ്ബത്ത് എന്താ റഹ്ബത്ത്? റഗ്ബത്ത് എന്ന് പറഞ്ഞാൽ നന്മക്കുള്ള, മലയാളത്തിൽ പറഞ്ഞ താല്പര്യം. അപ്പൊ ലവ്, താല്പര്യമില്ലാത്ത ആരാള് എന്തേക്കും, വെറും താല്പര്യമല്ല റഗ്ബത്ത്. അതിലേക്ക് താല്പര്യം ജനിപ്പിക്കുന്ന എന്ത് കേട്ടാലും അതിന്റെ പിന്നാലെ പോകും അവർ. ഒരു നന്മ എവിടുണ്ടോ അതിലവർ ഉണ്ടായിരിക്കും, അതിനോടാണ് അവർക്ക് താല്പര്യം എന്ന് പറയുമ്പോൾ. സാധാരണ ഇവരൊക്കെ ഇത് ഈ കാര്യം വിശദീകരിക്കുമ്പോൾ താല്പര്യത്തെക്കുറിച്ചോ റബ്ബിനെ കുറിച്ചോ ഒക്കെ പറഞ്ഞാൽ ഉദാഹരണം പറയാറുള്ളത്, ഒരു പെണ്ണിനോട് ഒരാൾക്ക് താല്പര്യം എന്താ, ഈ പ്രേമം അല്ലെങ്കിൽ ഇഷ്ടം എന്ന് പറയുന്നതിന്റെ പിന്നാലെ പോവാ. അതിനുവേണ്ടി എന്താ പണിയെടുക്കുക, എങ്ങനെ ഉറക്കൊഴിക്കുക, എങ്ങനെ വിശപ്പ് സഹിക്കുക, എങ്ങനെ വെയിലുകൊണ്ട് നിൽക്കുക, ഇതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇതാണ് റഗ്ബ. ഒരു നന്മക്ക് വേണ്ടി ഒരു റഗ്ബത്തുണ്ടെങ്കിൽ, റഗ്ബത്തുണ്ടെങ്കിൽ പരലോകത്തിന്റെ കാര്യത്തിന് റഗ്ബത്തുണ്ടെങ്കിൽ, ആ റഗ്ബത്ത് നഷ്ടപ്പെട്ടു പോയാൽ എല്ലാ തൗഫീഖും നഷ്ടപ്പെട്ടു. റഗ്ബത്ത് എന്ന് പറഞ്ഞാലോ പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ നരകത്തെക്കുറിച്ചുള്ള പേടി. സ്വർഗത്തിലുള്ള താല്പര്യവും നരകത്തെക്കുറിച്ചുള്ള പേടിയുമാണ് ഈ കാര്യങ്ങളുടെ അസുഖം. അത് നഷ്ടപ്പെട്ടോ, എല്ലാം നഷ്ടപ്പെട്ടു. അതുണ്ടോ, എല്ലാം കിട്ടി. റഹ്ബത്ത് റഹ്ബത്തുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ തർഗീബ് തർഹീബ് എന്നാ പറയാ വാളുകൾക്ക്. പരലോകത്ത് കിട്ടാനുള്ള പ്രതിഫലങ്ങളെ സംബന്ധിച്ചുള്ള ഹദീസുകളും ആയത്തുകളും പറഞ്ഞു കൊടുക്കുന്നതിന് തർഗീബ് എന്നും, പരലോകത്ത് കിട്ടാനുള്ള ശിക്ഷകളെ കുറിച്ച്, ഒരു തിന്മ ചെയ്തു പോയാൽ കിട്ടാവുന്ന ശിക്ഷകളെ കുറിച്ച് പറയുന്നതിന് തർഹീബ് എന്നും പറയും. അത് റഹ്ബത്തും റഹ്ബത്തും എന്നും വന്നതാണ്. വാസ്ലുഹു, ഈ റഹ്ബത്തിന്റെയും റഹ്ബത്തിന്റെയും അസുൽ എന്താ? അത് നഷ്ടപ്പെടുന്നത് എപ്പോഴാ? റഹ്ബത്തും റഹ്ബത്തും നഷ്ടപ്പെടുന്നത് അസ്ലുഹു ദുർഫുൽ യഖീൻ, യഖീൻ ദുർബലമാകുമ്പോൾ, യഖീൻ ദുർബലമാകുമ്പോഴാണ്. യഖീൻ, യഖീൻ എന്ന് പറഞ്ഞാൽ ഈമാൻ ഉണ്ടാകുന്നത് യഖീനിൽ നിന്നാണ്. ആ യഖീൻ ദുർബലമാകുമ്പോഴാണ് റഗ്ബത്തു റഹ്ബത്തു ദുർബലാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള താല്പര്യവും നരകത്തെക്കുറിച്ചുള്ള പേടിയും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയില്ലേ, എപ്പോഴാണ് പോവുക? ഉള്ളിലുള്ള യഖീൻ പറയുമ്പോഴാണ്. യഖീൻ എപ്പോഴാ പറയാ? വാസുലുഹു ദുർഫുൽ ബസീറ, ബസീറത്ത് ദുർബലമായ യഖീൻ ദുർബലാണ്. എന്താ ബസീറത്ത്? ബസീറത്ത് എന്ന് പറഞ്ഞാലാണ് ഇൽമ്. അള്ളാഹിന്റെ കിതാബിൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിലും ഇക്കാര്യങ്ങൾ വിവരിക്കപ്പെട്ടിട്ടുള്ളത്, അതിൽ അള്ളാഹ പറഞ്ഞിരിക്കുന്ന പ്രതിഫലങ്ങളും അള്ളാഹ പറഞ്ഞിട്ടുള്ള ശിക്ഷകളും കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഹൃദയത്തിന് ഉറപ്പാകുമ്പോഴാണ് ബസീറത്താണ്. ആ ബസീറത്ത് ഒരാൾക്ക് ദുർബലമായി പോവുക, അതിന്റെ കാരണം എന്താ? ഇൽമ് ദുർബലാകുന്നതിനനുസരിച്ച് ബസീറത്ത് ദുർബലാണ്. ഒരാൾക്ക് സ്വർഗം കാണാൻ കഴിയും, സ്വർഗത്തിന്റെ ഔസാഫുകൾ കൃത്യമായി സ്വഹീഹായ ഹദീസുകളിൽ നിന്നൊരാൾ കേട്ടു പഠിച്ചാൽ സ്വർഗം കണ്ണിന്റെ മുന്നിൽ കാണുന്നത് പോലെ, അതൊരാളുടെ അടുക്കൽ ഹിഫ്ളാണ്. ഒരാൾ അതിനനുസരിച്ച് അമല് ചെയ്യുകയാണെങ്കിൽ അതവിടെ ബസീറത്തായിട്ട് നിലനിൽക്കും. എത്രത്തോളം അതിലുള്ള അറിവ് കുറയുന്നോ അത്രത്തോളം ബസീറത്ത് കുറയും, അതിനനുസരിച്ച് യഖീനും കുറയും, അതിനനുസരിച്ച് റഗ്ബത്തു റഹ്ബത്തു കുറയും. വാസ്ലുഹു, എപ്പോഴാണ് ബസീറത്ത് നഷ്ടപ്പെടുക, അത് ദുർബലാകുക? ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ ഇത് ശരിക്ക് തൊട്ട് കാണിച്ചു തരികയാണ്, നമ്മുടെ കൈ ഇങ്ങനെ കൊണ്ടുപോയിട്ട് തൊട്ട് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ആറ് കാര്യങ്ങൾ ഷക്കീഖ് ഇബ്നു ഇബ്രാഹിം പറഞ്ഞു, ആ തൗഫീഖ് നഷ്ടപ്പെടാനുള്ള ആറ് കാര്യങ്ങൾ. വിശദമായി തന്നെ പറഞ്ഞു. ആ ആറ് കാര്യങ്ങളുടെ അസുല എന്ന് പറയുന്നത് റഹബത്തു റഹബത്തു പോകുമ്പോഴാണ്. എപ്പോഴാ ദുനിയാവിന്റെ പിന്നാലെ പോകുക, എപ്പോഴാ പരലോകം വരുമ്പം തിരിഞ്ഞളയ, പരലോകത്തിന്റെ കാര്യം പറയുമ്പോ ഈ റഹബത്തു റഹബത്തു പോകുമ്പോഴാണ്. റഹബത്തു റഹബത്ത് എവിടുന്നാ പോണത്? എങ്ങനെ ഈ താല്പര്യം കുറയുന്നത്? ദീനിയായ താല്പര്യം ഇല്ല, അതിന് താല്പര്യം ഇല്ല. താല്പര്യം കുറയുന്നത് എപ്പോഴാ? അത് യക്കീന് കുറയുമ്പോഴാണ്. യക്കീന് കുറയുന്നത് എപ്പോഴാ? ബസീറത്ത് ദുർബലാകുമ്പോഴാണ്. ബസീറത്ത് ദുർബലമാകാനുള്ള കാരണം എന്താ? റിൽമിനോട്, റിൽമ് പഠിക്കുന്നതിനോട് അത് പഠിക്കാൻ കഴിയുന്നില്ല. പഠിച്ചെങ്കിലേ ബസീറത്ത് ഉണ്ടാകും. റിൽമ് പഠിച്ചെങ്കിലേ ബസീറത്ത് ഉണ്ടാകും. ബസീറത്താകണമെങ്കിൽ എന്ത് വേണം? ബസീറത്തിന് മലയാളം നമ്മൾ ആളുകൾ ഉൾക്കാഴ്ച എന്നറിയും. എന്നിട്ടോ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പുകയാണ്. അത് നമുക്കൊരു ബോധം വേണം. നമ്മൾ പറയുന്ന കാര്യം സത്യമാണെന്നുള്ള ഒരു ഉറപ്പ് വേണം. അല്ലെങ്കിൽ യുക്തിവാദിക്കില്ലാത്ത എല്ലാ യുക്തിവാദി അവൻ ഉറപ്പാണ്, അവൻ പറയണ സത്യമാണെന്നുള്ളത്. ഏത് കാഫിറിന് അവൻ പറയണ സത്യമാണെന്നുള്ള ഉറപ്പിലാണ് അവൻ പോണത്. അവിടെ സത്യമാകും, അത് ശരിയാകും, ആകൂല. നേരെ മറിച്ച് ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഇബ്നു സൈമി റഹ്മഹുള്ള പറഞ്ഞതുപോലെ ഒരു കാര്യം റിൽമ കൊണ്ട് നമുക്ക് ഉറപ്പാകും. ഹൃദയത്തിന് കണ്ണുകൊണ്ട് കാണുന്നത് പോലെ, നരകവും സ്വർഗവും കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിന് ഉറപ്പാണ്. എങ്ങനെ? നരകത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ട് നമ്മൾ പഠിച്ചറിഞ്ഞത്. അങ്ങനെയാണ് ബസീറത്ത്. അതുണ്ടാകാനാണ് ബസീറത്ത്. ഈ ബസീറത്ത് ദുർബലമായാൽ ഈ പറഞ്ഞതിലൊക്കെ ഒക്കെ കയറും. യക്കൈന് ദുർബലാകും. യക്കൈന് ദുർബലമായി കഴിഞ്ഞാൽ റഹബത്തു റഹബത്തും ദുർബലമാകും. ഈ ആറ് രോഗങ്ങളും ബാധിക്കും. അങ്ങനെ ബസീറത്ത് ദുർബലമാകാനുള്ള കാരണം എന്താ? വഅസ്ലുഹു മുഹാനത്തു നഫ്സ് വദനാഅതുഹാ വസ്തിബ്ദാലു അല്ലദി ഹുവ അദ്ന ബില്ലദി ഹുവ ഖൈർ. മുഹാനത്തു നഫ്സ്, അവനവന്റെ നഫ്സിനെ എല്ലാ വിലയും കളഞ്ഞ് നിന്ദ്യമാക്കി കളയാന്നുള്ളതാണ്. നഫ്സിന് കൊടുക്കേണ്ട ഒരു വില ഉണ്ട്, അവനവന്റെ നഫ്സിന് കാണേണ്ട ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി കളഞ്ഞു കുളിക്കുക, അതുപോലെ തന്നെ വദന അത്തുഹ അതിനെ വൃത്തികേടാക്കുക, അവനവന്റെ നഫ്സിനെ വൃത്തികേടാക്കുക, അതിനെ നിന്ദിച്ച് നിസ്സാരമാക്കി കളയുക. വസ്തിവിദാരല്ലതിഹുവ അതിന ബില്ലതിഹുവ ഖൈർ. നല്ലത് കൊടുക്കേണ്ടതിന് പകരം ചീത്തത്, അതിന് പകരം നന്മക്ക് പകരം മോശമായത്. നല്ലത് കൊടുത്തിട്ട് മോശം വാങ്ങുക, അതാണ് ഇസ്തിബ്ദാൽ. അതിന അല്ലദി ഹുവ അദ്ന, ഏറ്റവും വില കുറഞ്ഞത് അതാണ് ദുനിയാവ്. ബില്ലദി ഹുവ ഖൈർ, പരലോകം വിറ്റിട്ട് ദുനിയാവ് വാങ്ങുക എന്നാ പറയാം. വില കുറഞ്ഞത് കൊണ്ട്, വില കൂടിയത് കൊടുത്തിട്ട് വില കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടുക. വയില്ല ഫലൗക്കാനത്തിൻ നഫ്സു ഷെരീഫ കബീറ, അല്ല ഒരുത്തന്റെ നഫ്സ് ഷെരീഫത്താണെങ്കിൽ ഏറ്റവും മാന്യതയുള്ള കബീറ ഏറ്റവും വലിപ്പമുള്ളതാണെങ്കിൽ ലം തർദ ബിദൂൻ, എല്ലാത്തിനും ഏറ്റവും താഴത്തതും കൊണ്ട് തൃപ്തി അടഞ്ഞു നിൽക്കൂല. വളരെ ചുരുങ്ങിയത് ചെറുത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു നിൽക്കോ അവനവന്റെ നഫ്സ് ഷെരീഫത്താണെങ്കിൽ, നഫ്സ് കബീറത്താണെങ്കിൽ ഏറ്റവും നിസ്സാരമായടുത്ത് നിന്നാ മതി, നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങനെ കട്ടിമുട്ടി ഇങ്ങനെ കഴിച്ചരായാ മതി എന്ന് പറഞ്ഞു നിൽക്കോ നിൽക്കൂല. ഏറ്റവും അഷറഫായത് തേടും നഫ്സ് ഷെരീഫത്താണ്. ഏറ്റവും വലുത് കിട്ടണം. ഇദാ സഅൽതുമുല്ലാ ഫസലൂഹുൽ ഫിർദൌസ് ഫഇന്നഹാ അഅ്ലൽ ജന്ന വഔസതുൽ ജന്ന. അല്ലാഹുവോട് നിങ്ങൾ ചോദിക്കണോ, ചോദിക്കേണ്ടത് ഫിർദൌസ് ആണ്. അത് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതം, ഏറ്റവും മധ്യഭാഗം. അള്ളാന്റെ അർശാണ് അതിന്റെ മേൽക്കൂര. ആ ഭാഗമാണ് സ്വർഗത്തിൽ നിന്ന് കിട്ടേണ്ടത്. അതിനുവേണ്ടി ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകൾക്ക് നിങ്ങൾ മത്സരിച്ച് മുന്നേറണം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, എത്രയാണ് അള്ളാഹുവിന്റെ കിതാബിൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ അതിനുവേണ്ടിയുള്ള തർഗീബും തർഹീബും. അത് സ്വീകരിക്കുമായിരുന്നു ഒരാൾ തന്റെ നഫ്സിന് ഷറഫ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ. അവനവന് ആദ്യം മനസ്സിലാക്കേണ്ടത് അവനവന്റെ ഷറഫാണ്. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ, അവൻ അല്ലാഹുവിന്റെ അടുക്കൽ ഷറഫുള്ളവനാണ്. അവന്റെ ഈമാൻ എന്ന് പറഞ്ഞാൽ ദൂനുകൊണ്ട്, അത് ഏറ്റവും വില കുറഞ്ഞത് കൊണ്ട് തൃപ്തിയടയാൻ അവനെ പ്രേരിപ്പിക്കാത്തതാണ്. അവന്റെ ഈമാൻ അത്രത്തോളം വലുതാണ്, അത്രത്തോളം ഷറഫുള്ളതാണ്. ഫാസ്ലുൽ ഖൈരി കുല്ലു, എല്ലാ ഖൈറിന്റെയും അസ്ലു എന്ന് പറയുന്നത് അള്ളാന്റെ തൗഫീഖും അള്ളാന്റെ മശീഅത്തും ലഭിച്ചാൽ ഏറ്റവും വലിയ ഖൈർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഷറഫുൻ നഫ്സ്, നഫ്സിന്റെ ഷറഫാണ്. വനബുലുഹ വകിബറുഹ, നഫ്സിനെ ഏറ്റവും നബിലുള്ളതാക്കൽ, ഏറ്റവും ഉന്നതമാക്കലും ഏറ്റവും മഹത്വമുള്ളതാക്കലാണ്, അതിനെ ഏറ്റവും വലുപ്പമുള്ളതാക്കലാണ്, ഏറ്റവും വലുതാക്കലാണ്, ഏറ്റവും മഹത്തരമുള്ളതാക്കലാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ഉന്നതമാക്കലാണ് നഫ്സിനെ. അതാണ് എല്ലാ ഖൈറിന്റെയും അസ്ലു, വഅസ്മി ശർ, എല്ലാ ശർറിന്റെയും അസ്ലു. ഖിസ്സതുഹ വദനാഅതുഹ വസിഗറുഹ, അവനവന്റെ നഫ്സിനെ ഏറ്റവും മ്ലേച്ഛമാക്കലും ഏറ്റവും നിസ്സാരമാക്കലും ഏറ്റവും വൃത്തികേടാക്കലുമാണ്. ഇതാണ് തസ്കിയ എന്ന് പറയുന്നത്. നഫ്സിനെ ഷറഫുള്ളതും നബുലുള്ളതും, കിബർ, കിബർ എന്ന് പറഞ്ഞാൽ വലുപ്പട്ടോ, അതാണ് കിബറല്ല, കിബീർ എന്നുള്ള സുക്കൂനല്ല, കിബർ അതിന്റെ വലുപ്പത്തിൽ എത്തിക്കലുമാണ്. നഫ്സിന് കൊടുക്കേണ്ട വലുപ്പം ആ വലുപ്പത്തിൽ എത്തിക്കലാണ്, നന്മയിലുള്ള വലുപ്പത്തിൽ എത്തിക്കലാണ്. ഖാല തആല, അല്ലാഹു പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഖദ് അഫ്ലഹ, ഏറ്റവും വലിയ വിജയം, സ്വർഗം കൊണ്ടുള്ള വിജയം വരിച്ചിരിക്കുന്നു. മൻ സക്കാഹ, നഫ്സിനെ തസ്കിയത്ത് നടത്തിയിട്ടുള്ളവൻ. സക്ക എന്ന് പറഞ്ഞാൽ ഐ അഫ്ലഹ, വിജയിച്ചിരിക്കുന്നു. മൻ കബ്ബറഹ, അതിനെ വലുതാക്കിയിട്ടുള്ളവൻ, നഫ്സിനെ ചെറുതാക്കിയിട്ട്, ചെറിയ നഫ്സിന്റെ ആള്, നല്ല കാര്യം പറയുമ്പോ, ദീന്റെ കാര്യം പറയുമ്പോ വളരെ ചെറുതാകലും, ദുനിയാവിന്റെ കാര്യം പറയുമ്പോ ഏത് വലുത് കിട്ടിയാലും അപ്പോഴും മതിയാകാത്തവരായിരിക്കും. ഇല്ല, ദീനിന്റെ കാര്യത്തിൽ ചെറുതാക്കരുത്, നഫ്സിനെ വലുതാക്കണം. കബ്ബറഹ, അതിനെ വലുതാക്കണം, വളർത്തിക്കൊണ്ടുവരണം. വഖസ്സറഹ, അതിനെ ഖൈറുകൾ കൊണ്ട് വർദ്ധിപ്പിക്കണം, ഖൈറുകൾ അതിന് വർദ്ധിപ്പിക്കണം. വനമ്മഹ, അതിനെ നമ്മാന്ന് പറഞ്ഞാൽ നുമുവ് എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ പറയല്ലേ, സ്റ്റാറ്റിക്സ് കേറി കയറി പോകുന്നതിനാ പറയാം, ഒരു കാര്യത്തിന്റെ ഗ്രാഫ് കേറി കയറി പോകുന്ന, നുമുവിലെത്തിക്കുക, വർദ്ധനവിലെത്തിക്കുക. അങ്ങനെ നമ്മാഹ വഖസ്സറഹ, എന്തുകൊണ്ടാണ്? ബിത്വാഅത്തില്ല, അല്ലാഹുക്ക് ത്വാഅത്ത് ചെയ്യുന്നത് കൊണ്ട് മാത്രമേ ഈ ഷറഫും ഈ വലുപ്പവും ഈ വളർച്ചയും ഈ ആധിക്യവും നഫ്സിന് ലഭിക്കുകയുള്ളൂ. ത്വാഅത്ത് കൊണ്ട് തന്റെ നഫ്സിനെ മൻ കബ്ബറഹ വകസ്സറഹ വനമ്മഹ ബിത്വാഅത്തില്ലാ ഖദ് അഫ്ലഹ, അവനാണ് വിജയിക്കുന്നവൻ. വഖാബ, പരാജയപ്പെട്ടിരിക്കുന്നു, തൗഫീഖ് നഷ്ടപ്പെട്ടിരിക്കുന്നു. മൻ സഖറഹ, അതിനെ ചെറുതാക്കി കളഞ്ഞവൻ. വഹക്കറഹ, അതിനെ നിസ്സാരമാക്കിയവൻ. ബിമഅസില്ല, മഅസിയത്തുകൾ കൊണ്ട്. മഅസിയത്തുകൾ ചെയ്യുമ്പോ നഫ്സ് സ്വയം ചെറുതാകും. നമ്മളൊരു മഅസിയത്ത് ചെയ്താൽ തലൊന്ന് ഉയർത്തിപ്പിടിക്കാൻ കഴിയുമോ? ഒരാളെ മുഖത്തേക്ക് മര്യാദക്ക് നോക്കാൻ കഴിയുമോ? ആരും കാണാത്തൊരു മഅസിയത്ത് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ നമ്മളെ തല തന്നെ, നമ്മളെ കണ്ണുകൾ തന്നെ നമ്മളെ അറിയാതെ താന്നു പോകും, ഉയർത്തിപ്പിടിച്ചിരിക്കാൻ കഴിയില്ല, നമ്മുടെ നഫ്സ് ചെറുതായി പോകും. അതേസമയത്ത് ത്വാഅത്തുകൾ കൊണ്ട്, ആരും കാണാത്ത ത്വാഅത്തുകൾ കൊണ്ട്, അല്ലാഹു മാത്രം കാണുന്ന ത്വാഅത്തുകൾ കൊണ്ട് നഫ്സിന് തസ്കിയത്ത് ഉണ്ടാകും. അപ്പൊ പിന്നെ ഏറ്റവും വലുത് കിട്ടണം, ഏറ്റവും ശ്രേഷ്ഠമായത് കിട്ടണം, ഏറ്റവും നല്ലത് കിട്ടണം. ചെറുതുകൊണ്ട് അവര് ആശ്വാസം നിൽക്കൂല. പലർക്കും നമ്മൾ നോക്കണം, തൗഫീഖ് പോകുന്നത് ഇങ്ങനെയാണ്. എല്ലാരും പറയും, നമുക്കൊന്നും അതിന് കഴിയില്ലേ, നമുക്കൊന്നും കഴിയില്ല, അതൊക്കെ പ്രായമായി പോയില്ലേ, അല്ലെങ്കിൽ നമുക്കൊക്കെ കുറെ ഉത്തരവാദിത്തങ്ങളില്ലേ, നമ്മൾക്ക് സമൂഹത്തിൽ ഇങ്ങനെ പോയില്ലേ, ആരി ഒന്നുമില്ല എന്നുള്ളത് പ്രായം കൊണ്ടാണ്. പ്രായം കൊണ്ടാണെങ്കിൽ റസൂലുള്ളാഹി തന്നെ 40 വയസ്സായിട്ടാണ് എന്ത് ചെയ്തത്, നബുവ്വത്ത് തന്നെ കിട്ടിയത്. റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്ന അധികം സഹാബത്തും നല്ല പ്രായം ചെന്ന അഷിയാഹുകളായിരുന്നു, നല്ല പ്രായം ചെന്നവരായിരുന്നു. കുട്ടികൾ എന്ന് പറഞ്ഞവര്, യുവാക്കൾ എന്ന് പറഞ്ഞവര് ഹദീസിന്റെ ഒക്കെ കാര്യത്തിലൊക്കെ കുറവായിരുന്നു. ഇനി അതല്ല, പൈസക്കാരായിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം ജനർക്ക്. നമ്മളെ ചുറ്റുപാടുകളും സമ്പത്തും, അതുകൊണ്ടാണെങ്കിൽ ഉസ്മാനും അഫ്ഫാനും ഒന്നും പഠിക്കാൻ പറ്റൂലായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു, നന്മകളും അവരൊന്നും മാതൃകയാക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ ക്രിസ്തീക്കോ റസൂള് തന്നെയും തിജാറ കച്ചവടം നടത്തിയിരുന്നാണ്. കച്ചവടക്കാരനെ റസൂള് പോയി, കച്ചവടം ഉണ്ടായിപ്പോയി, ദുനിയാവിന്റെ ചുറ്റുപാടുണ്ടായി പോയി. അതുകൊണ്ടാണ് ഇല്ല, നമ്മുടെ എന്നൊക്കെ പറഞ്ഞാൽ സാമൂഹികമായിട്ട് തന്നെ വളരെ അധപ്പതിച്ചു പോയ വളരെ അടിയിലുള്ള ആളുകളാണ്. എന്നാ ബിലാലോ, അന്മാറോ, യാസിറോ, സൽമാൻ ഫാരിസിയോ, റളിയല്ലാഹു അൻഹുമാ, ഒന്നും ഈമാൻ എന്നുള്ളത് അത് കേറിക്കഴിഞ്ഞാൽ, യക്കീൻ അതിലുണ്ടെങ്കിൽ, ബസീറത്ത് അതിലുണ്ടെങ്കിൽ, പിന്നെ ഏറ്റവും ചെറുതുകൊണ്ട് നിസ്സാരമായതുകൊണ്ട് തടഞ്ഞു നിൽക്കില്ല. ഈ ആയത്ത് ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ടാവും, തസ്കിയത്ത് ക്യാമ്പ്, തസ്കിയത്ത് ക്യാമ്പ് എന്ന് പറഞ്ഞു. അതിലൊന്നും ഉള്ളതല്ല ഇത്, ഇത് കിട്ടണമെങ്കിൽ ഇങ്ങനെ കിട്ടണം. ഇവനൊക്കെ ഈ മഹ്മഹുള്ള പറഞ്ഞു തന്നത് പോലെ സക്കാഹ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചെയ്താൽ അതുകൊണ്ട് നഫ്സിനെ അവനവൻ തന്നെ ചെറുതാക്കി കഴിഞ്ഞു. ആ മാസിയത്തുകൾ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കള്ളും കഞ്ചാവും മാത്രമല്ല ഓർമ്മ വരേണ്ടത്, അതിനേക്കാളുപരി അതിനേക്കാളുപരി ശിർക്കും ബിദഅത്തും. ശിർക്കുകൾ കൊണ്ടും ബിദഅത്തുകൾ കൊണ്ടും സ്വയം നശിച്ചു പോകും. അതുകൊണ്ട് ഒരു ബിദഅത്ത് വരാതെ, ഒരു ശിർക്ക് കലരാതെ അവിടെ നമ്മൾ സംരക്ഷിക്കണം. പിന്നെ ബാക്കിയുള്ള മാസികളിൽ നിന്നും അഫ്അല്ലാഹു വയ്യാകും. ഫന്നുഫൂസു ശരീഫ, അതുകൊണ്ട് തന്നെ ശരീഫത്തായ ആത്മാക്കൾ, ഔന്നിത്യമുള്ള നഫ്സുകൾ, ലാ തർദാ മിനൽ അഷ്യാ ഇല്ലാ ബിഅലാഹ, വസ്തുത കാര്യങ്ങളിൽ നിന്ന് അതിൽ ഏറ്റവും ഉന്നതമായത് കൊണ്ടല്ലാതെ തൃപ്തിപ്പെടില്ല. ഒരു കാര്യം കിട്ടിയാണെങ്കിൽ അതിന്റെ ടോപ്പിൽ കിട്ടണം. വഅഫ്ദലിഹ, അത് ഏറ്റവും ശ്രേഷ്ഠമായത്, വഅഹ്മദിഹ ആഖിബതൻ, വഅഹ്മദിഹ ഏറ്റവും സ്തുത്യർഹമായത്, ആഖിബതൻ പര്യവസാനം, പരലോകത്ത് നന്നാകും, പരലോകത്ത് ഏറ്റവും മുന്തിയതാകും, അവസാനം എനിക്ക് നന്നാകും, അത് മാത്രം അറിയപ്പെടുന്നു. ഫന്നഫ്സു ശരീഫൽ അലിയ, ശരീഫത്തായ ഉന്നതമായ ആത്മാക്കൾ, ലാ തർദാ ബിൽ ളുൽമ കൊണ്ട് തൃപ്തിപ്പെടില്ല, ഒരിക്കലും ഒരു അക്രമം അതിൽ നിന്ന് വരില്ല. വലാ ബിൽ ഫവാഹിഷ്, ഫാഹിഷത്തുകൾ വരില്ല. വലാ ബിസ് സരിഖ വൽ ഖിയാന, കള്ളവും വഞ്ചനയും വരില്ല. ലിഅന്നഹ അക്ബർ മിൻ ദാലിക വജൽ, അത്തരം വൃത്തികെട്ട കാര്യങ്ങളെക്കാളും വളരെ ശ്രേഷ്ഠവും ഉന്നതവുമാണ്, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വളരെ ഉന്നതമാണ് അവന്റെ നഫ്സ്. അതുകൊണ്ട് തന്നെ അതൊന്നും അതിൽ നിന്ന് വരില്ല. വന്നഫ്സുൽ മുഹീന, എന്നാൽ മുഹീനത്തായ നിന്ദ്യമായ ആത്മാക്കളോ, അൽ ഹഖീറ നിസ്സാരമായ, അൽ ഹസീസ വൃത്തികെട്ട ആത്മാക്കൾ, അതിന്റെ നേർ വിപരീതങ്ങൾ കൊണ്ടാണ് തൃപ്തിപ്പെടുന്നത്. ഈ നല്ലത് കൊണ്ട് തൃപ്തിപ്പെടില്ല. ഫകുല്ലു നഫ്സിൻ തമീലു ഇലാ മാ യുനാസിബുഹ വയുശാകിലുഹ, എല്ലാ ആത്മാക്കളും അതിന് യോജിക്കുന്നത്, അതിന്റെ ശാക്കിലിൽപ്പെട്ടതിലേക്കാണ് യോജിക്കുക, അതിനോട് യോജിക്കുള്ളൂ. ഓരോരുത്തരും തന്റെ നഫ്സ് എന്താണോ അതിനനുസരിച്ചേ ആകുള്ളൂ. വഹാദ മഅനാ ഖൗലിഹി തആല, ഇതാണ് അല്ലാഹുവിന്റെ ഈ ഖൗലിന്റെ അർത്ഥം. ഖുൽ കുല്ലു യഅ്മലു അലാ ശാകിലതിഹി, സൂറത്തു സുമർ ഇസ്രായിൽ 84-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഖുൽ കുല്ലു യഅ്മലു അലാ ശാകിലതിഹി, ഓരോരുത്തരും അതിന് യോജിച്ചതേ ചെയ്യുള്ളൂ, അതിന് യോജിച്ചത്, അതിന്റെ ശാകിലത്തിൽ പെട്ടത്. ഐ അലാ മാ യുശാകിലുഹു വയുനാസിബുഹു, ആ നഫ്സിനോട് യോജിക്കുന്ന പ്രവൃത്തിയെ ഓരോരുത്തരും ചെയ്യുള്ളൂ, അതാ നമുക്കത് യോജിക്കില്ല എന്നൊരുത്തരം തോന്നണമെങ്കിൽ, അത് സാമൂഹികമായി ചിലർക്ക് ചില കാര്യങ്ങളെ കുറിച്ച് തോന്നും, അതൊന്നും നമുക്ക് അത് നല്ല തറവാട്ടി പറഞ്ഞു യോജിച്ചതല്ല എന്ന് പറയുന്നത് പോലെ, റിൽമിന്റെ സുന്നത്തിന്റെ നല്ല തറവാട്ടി, അള്ളാഹുള്ള തോഴത്തിന്റെ നല്ല തറവാട്ടിലുള്ള ആത്മാക്കളാണോ അവർക്ക് യോജിക്കാത്ത ചിലതും, ഓരോരുത്തരും അതിനനുസരിച്ച് യോജിക്കുള്ളൂ. فهو يعمل على طريقته التي تناسب اخلاقه وطبيعته, ഓരോരുത്തരും അവനവന്റെ തബീഅത്തും അവനവന്റെ സ്വഭാവവും അവനവന്റെ തബീഅത്തിനും യോജിക്കുന്ന അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങളെ ചെയ്യൂ. വകുല്ലു ഇൻസാനി യജ്രി അലാ തരീഖത്തിഹി വമദ്ഹബിഹി വആദാതിഹി, ഓരോരുത്തരും അവനവന്റെ തരീഖത്തും അവനവന്റെ മദ്ഹബും അവനവന്റെ ആദത്തുകളും അനുസരിച്ചല്ലേ ചെയ്യുള്ളൂ. അല്ലത്തി അലിഫഹ വജുബില അലൈഹ, ഒന്നുകിൽ സമൂഹത്തിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ സൃഷ്ടിപരമായിട്ടുണ്ടായിരുന്ന അതിലല്ലേ ചെയ്യുള്ളൂ. ഫൽഫാജിറു യഅ്മലു ബിമാ യശ്ബഹ തരീഖത്തുഹു മിൻ മുഖാബലത്തി നഅം ബിൽ മആസി വൽ ഇഖ്റാം അലൽ മുൻഇം, അതുകൊണ്ട് തന്നെ ഒരു ഫാജിർ യഅ്മലു ബിമാ യശ്ബിഹു തരീഖത്തുഹു, തന്റെ വഴിക്ക് യോജിച്ചതേ ചെയ്യുള്ളൂ. മിൻ മുഖാബലത്തി നഅം ബിൽ മആസി, നിഅമത്തുകൾ കിട്ടിയാൽ മഅസിയത്തുകളാണ് പകരം ചെയ്യുന്നത്. വൽ ഇഖ്റാം അലൽ മുൻഇം, അനുഗ്രഹം ചെയ്ത അല്ലാഹുവിൽ നിന്ന് തിരിഞ്ഞു കളയുകയാണ്, അവന് നന്ദി കാണിക്കുന്നില്ല. വൽ മുഅ്മിൻ, എന്നാൽ ഒരു മുഅ്മിനാകട്ടെ, യഅ്മലു യുശാകിലു ബിമാ യുശാകിലുഹു, അവന് യോജിച്ച പണിയെ ചെയ്യുള്ളൂ. മിൻ ശുക്രിൽ മുൻഇം, അനുഗ്രഹം തന്ന അല്ലാഹുവിന് നന്ദി കാണിക്കും. വമഹബ്ബത്തിഹി, അവനോട് സ്നേഹമുണ്ടാകും. വസ്സനാഇ അലൈഹി, അവനെ സനാഹ് നടത്തും. വത്തവദ്ദുദി ഇലൈ, അവനിലേക്ക് മനസ്സ് ഇണക്കമുള്ളതായി തീരും. വൽഹയാഇ മിൻഹു, തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് അവനോട് ലജ്ജ തോന്നും. വൽ മുറാഖബത്തി ലഹു, എപ്പോഴും അവൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള മുറാഖബ അതവന്റെ മനസ്സിലുണ്ടാകും. വതഅളീമിഹി വഇജ്ലാലിഹി, അവനെ തഅളീം ചെയ്യുകയും അവനെ അവന് കൊടുക്കേണ്ട വലുപ്പം കാണുകയും അവന്റെ മഹത്വം അതനുസരിച്ച് അവനെ തഅളീം ചെയ്യുകയും അവനെ സ്തുതിക്കുകയും ചെയ്യും. മുഅ്മിനായ ഒരു ആത്മാ അതുകൊണ്ട് ഇത് എവിടെ നിന്ന് വരണം? ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ തൗഫീഖ് നഷ്ടപ്പെടുന്ന അസ്ബാബുകളാണെങ്കിൽ ആറ് കാര്യങ്ങളുടെയും അസ്ലി മടങ്ങുന്നത് ഓരോരുത്തരുടെയും നഫ്സുകളിലേക്ക്. നമ്മുടെ നഫ്സിനെ നമ്മൾ തന്നെ ശുദ്ധീകരിക്കണം, നമ്മൾ തന്നെ വളർത്തിക്കൊണ്ടുവരണം. ആരെ പഴിച്ചിട്ട് കാര്യമില്ല. നല്ലത് കിട്ടണോ? അബൂബക്കർ സിദ്ദീഖ് പോയോടത്തേക്ക് തന്നെ നമുക്കും പോകണം, സഹാബത്ത് പോയോടത്തേക്ക് തന്നെ നമുക്കും പോകണം. അതിന് വെറും നമുക്ക് പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ കാലം, നമ്മുടെ ഈ കോലം, നമ്മുടെ ഈ ചുറ്റുപാട്, നമ്മുടെ ഈ ഏർപ്പാട്, ഇതൊന്നും തടസ്സാകാതിരിക്കാൻ നമ്മുടെ നഫ്സ്, അതിന് നമ്മൾ കൊടുക്കേണ്ട വില കൊടുക്കണം. അതിന് വെറുപ്പം കാണണം, അതിന് വെറുപ്പം കാണണം. മനുഷ്യന്മാർ തന്നെയാണ് ഇതുകൊണ്ട് എത്തേണ്ടടുത്തൊക്കെ എത്തിയത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് നിയോഗിച്ചത്. മനുഷ്യന്മാർക്ക് താങ്ങാൻ പറ്റാത്ത ഒന്നും റസൂലുള്ളാഹിന്റെ മേൽ അള്ളാഹു തക്ലീഫായിട്ട് കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്തൊക്കെ നമ്മളെപ്പോലെ തന്നെ മജ്ജയും മാംസവും ഉള്ള കുടുംബവും കുട്ടികളുള്ള കച്ചവടവും ഏർപ്പാടുള്ള ആളുകൾ തന്നെയായിരുന്നു. ഈ ഉലമാക്കൾ എന്ന് പറയുന്ന ഉലമാക്കളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് മാതൃകയായിട്ട് ജീവിച്ചവരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതിന് അള്ളാഹുവിന് നന്ദി കാണിക്കുന്നുണ്ടോ? അതോ അനുഗ്രഹങ്ങളിൽ വ്യാപൃതരാണോ നമ്മൾ? കിട്ടിയ അനുഗ്രഹത്തുമ്മനാണ് പണി. അനുഗ്രഹം കൊണ്ട് എടുക്കേണ്ട പണിയല്ല എടുക്കുന്നതെങ്കിൽ തൗഫീഖ് നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ ഇൽമ് അന്വേഷിക്കുന്നുണ്ട്, അമലിന് വേണ്ടിയിട്ടല്ലെങ്കിൽ പിന്നാൾ ഇൽമ് കൊണ്ട് ഒരു തൗഫീഖും കിട്ടില്ല. നന്മകൾക്ക് ധൃതി കാണിക്കുന്നതിന് പകരം തിന്മകളിലേക്ക് ധൃതി കാണിക്കുകയും തൗബ ചെയ്യാൻ താമസം കാണിക്കുകയും ചെയ്താൽ തൗഫീഖിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും. നല്ലവരായ ആളുകളുടെ കൂടെ സഹവസിക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ, അവസരം കിട്ടുകയാണെങ്കിൽ അവരുടെ അഫ്ഹാലികൾ അത് മാതൃകയാക്കാനാണ് നോക്കേണ്ടത്. അതിനു പകരം സുഹൃത്തു കൊണ്ട് വഞ്ചിതരായിത്തീരരുത്. ദുനിയാവിൽ അത് പിന്നെ പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ അതിന്റെ പിന്നാലെ പായരുത്. മുന്നിട്ട് വരുന്ന പരലോകം, നമ്മുടെ മുന്നിലേക്ക് വരുന്ന പരലോകം, അതിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അതിനുവേണ്ടി പണിയെടുക്കുക. കൂനു മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ. നിങ്ങൾ ആകേണ്ടത് പരലോകത്തിന്റെ മക്കളാണ്, ദുനിയാവിന്റെ മക്കളായിത്തീരരുത്. أقول هذا وأكتفي بهذا القدر وأسأل الله العظيم رب العرش العظيم أن يتولانا وإياكم في الدنيا والآخرة وأن يجعلنا جميعا من الهداة المهتدين غير ضالين ولا مضلين صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك